അഹങ്കാരവർജനങ്ങളും ജ്ഞാനികളുടെ മൊഴികളും കടങ്കടകളും മനസ്സിലാക്കുവാൻ അവ ഉതകുന്നു. യഹോവാസത്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു. കോശന്മാരോ ജ്ഞാനവും പ്രബോധനവും നിരസിക്കുന്നു. മകനെ അപ്പന്റെ പ്രബോധനം കേൾക്കാം. അമ്മയുടെ ഉപദേശം ഉപേക്ഷിക്കുമരുത്. അവ നിന്റെ ശിരസിനെ അലങ്കാരമാളിയും നിന്റെ കഴുത്തിന് സരക്കുളയുമായിരിക്കും. മകനെ ഭാവിയോ നിന്നെ വശീകരിച്ചാൽ വഴിപെട്ടു പോകരുത്. ഞങ്ങളോട് കൂടെ വരിക. നാം രക്തത്തിനായി പതിയിരിക്ക. നിർദോഷിയെ കാരണം കൂടാതെ പിടിപ്പാൻ ഒളിച്ചിരിക്ക. പാതാളം പോലെ അവരെ ജീവനോടെ കുഴിയിലിറങ്ങുന്നവരെ പോലെ അവരെ സർവാംഗമായി വിഞ്ഞിക്കളക. നമുക്ക് വിലയേറിയ സമ്പത്തൊക്കെയും കിട്ടും. നമ്മുടെ വീടുകളെ കൊള്ള കൊണ്ട് നിറയ്ക്കാം. നിനക്ക് ഞങ്ങളോടുകൂടെ സമാജം കിട്ടും. നമുക്ക് എല്ലാവർക്കും സഞ്ചി ഒന്നായിരിക്കും എന്നിങ്ങനെ അവർ പറഞ്ഞാൽ അവനെ നീ അവരുടെ വഴിക്ക് പോകരുത്. നിന്റെ കാലവരുടെ പാതയിൽ വിജയമരുത്. അവരുടെ കാൽ ദോഷം ചെയ്യുവാൻ ഓടുന്നു. രക്തം ചൊരിയിപ്പാൻ അവർ ബന്ധപ്പെടുന്നു. കക്ഷി കാണിക്കെ വലവിരിക്കുന്നത് വ്യർത്ഥമല്ലോ. അവർ സ്വന്തം രക്തത്തിനായി പതിയിരിക്കുന്നു. സ്വന്തം പ്രാണഹാനിക്കായി ഒളിച്ചിരിക്കുന്നു. ദുരാഗ്രഹികളായ ഏവരുടെയും വഴികൾ അങ്ങനെ തന്നെ. അത് അവരുടെ ജീവനെ എടുത്തു കളയുന്നു. ജ്ഞാനമായവൾ വീതിയിൽ ഘോഷിക്കുന്നു. വിശാല സ്ഥലത്ത് സ്വരം കേൾപ്പിക്കുന്നു. അവൾ ആരോമുള്ള തെരുക്കളുടെ തലയ്ക്കിൽ നിന്ന് വിളിക്കുന്നു. നഗരദ്വാരങ്ങളിലും നഗരത്തിനകത്തും പ്രസ്താവിക്കുന്നത്. ബുദ്ധിഹീനരെ നിങ്ങൾ ബുദ്ധിഹീനതയിൽ രസിക്കുകയും പരിഹാസികളെ നിങ്ങൾ പരിഹാസത്തിൽ സന്തോഷിക്കുകയും പോഷന്മാരെ നിങ്ങൾ പരിജ്ഞാനത്തെ വെറുക്കുകയും ചെയ്യുന്നത് എത്രത്തോളം. എന്റെ ശാസനയ്ക്ക് തിരിഞ്ഞുകൊള്ളുകയും എന്റെ മനസ്സ് നിങ്ങൾക്ക് പൊഴിച്ചു വരും. എന്റെ വചനങ്ങൾ നിങ്ങളെ അറിയിക്കും. ഞാൻ വിളിച്ചിട്ട് നിങ്ങൾ ശ്രദ്ധിക്കാതെയും ഞാൻ കൈനീട്ടിയിട്ട് ആരും കൂട്ടാക്കാതെയും നിങ്ങൾ എന്റെ ആലോചനയൊക്കെയും ധരിച്ചു കളയുകയും എന്റെ ശാസനയൊട്ടും അനുസരിക്കാതിരിക്കുകയും ചെയ്തതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അനർത്ഥ ദിവസത്തിൽ ചിരിക്കും. നിങ്ങൾ ഭയപ്പെടുന്നത് നിങ്ങൾക്ക് ഭവിക്കുമ്പോൾ പരിഹസിക്കും. നിങ്ങൾ ഭയപ്പെടുന്നത് നിങ്ങൾക്ക് കൊടുങ്കാറ്റ് പോലെയും നിങ്ങളുടെ ആപത്ത് ചുഴലിക്കാറ്റ് പോലെയും വരുമ്പോൾ കഷ്ടവും സങ്കടവും നിങ്ങൾക്ക് വരുമ്പോൾ തന്നെ. അപ്പോൾ അവർ എന്നെ വിളിക്കും, ഞാൻ ഉത്തരം പറഞ്ഞില്ല. എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കും, കണ്ടെത്തുകയുമില്ല. അവർ പരിജ്ഞാനത്തെ വെറുത്തല്ലോ, യഹോവാഭക്തിയെ തിരഞ്ഞെടുത്തവുമില്ല. അവർ എന്റെ ആലോചന അനുസരിക്കാതെ എന്റെ ശാസനയൊക്കെയും നിരസിച്ചു കളഞ്ഞതുകൊണ്ട് അവർ സ്വന്തം വഴിയുടെ ഫലം അനുഭവിക്കുകയും തങ്ങളുടെ ആലോചനകളാൽ തൃപ്തി പ്രാപിക്കുകയും ചെയ്യും. ബുദ്ധിഹീനരുടെ പിന്മാറ്റം അവരെ കൊല്ലും. പോഷന്മാരുടെ നിശ്ചിന്ത അവരെ നശിപ്പിക്കും. എന്റെ വാക്ക് കേൾക്കുന്നവനോ നിർഭയം വസിക്കുകയും ദോഷഭയം കൂടാതെ സൗര്യമായിരിക്കുകയും ചെയ്യും. മകനെ ജ്ഞാനത്തിന് ചെവിയൊടുക്കുകയും ബോധദിനമിന്റെ ഹൃദയം ചായ്ക്കുകയും ചെയ്യേണ്ടതിന് എന്റെ വചനങ്ങളെ കൈക്കൊണ്ട എന്റെ കൽപ്പനകളെ എന്നിട്ട് ഉള്ളിൽ സംഗ്രഹിച്ചാൽ നീ ബോധത്തിനായി വിളിച്ച് വിവേകത്തിനായി ശബ്ദ ഉയർത്തുന്നുവെങ്കിൽ അതിനെ വെള്ളിയെ പോലെ അന്വേഷിച്ച് നിക്ഷേപങ്ങളെ പോലെ തിരിയുന്നുവെങ്കിൽ നീ യഹോവാഭക്തി ഗ്രഹിക്കുകയും ദൈവപരിജ്ഞാനം കണ്ടെത്തുകയും ചെയ്യും. യഹോവയല്ലോ ജ്ഞാനം നൽകുന്നത്. അവന്റെ വായിൽ നിന്ന് പരിജ്ഞാനവും വിവേകവും വരുന്നു. അവൻ നേരുള്ളവർക്ക് രക്ഷ സംഗ്രഹിച്ചു വയ്ക്കുന്നു. നിഷ്കളങ്കമായി നടക്കുന്നവർക്ക് അവനൊരു പരിധി തന്നെ. അവൻ ന്യായത്തിന്റെ പാതകളെ കാക്കുന്നു. തന്റെ വിശുദ്ധന്മാരുടെ വഴിയെ സൂക്ഷിക്കുന്നു. അങ്ങനെ നീ നീതിയും ന്യായവും നേരും സകല സന്മാർഗവും ഗ്രഹിക്കും. ഞാനും നിന്റെ ഗ്രഹത്തിൽ പ്രവേശിക്കും. പരിജ്ഞാനം നിന്റെ മനസ്സിന് ഇമ്പമായിരിക്കും. വകതിരു നിന്നെ കാക്കും. വിവേകം നിന്നെ സൂക്ഷിക്കും. അത് നിന്നെ ദുഷ്ടന്റെ വഴിയിൽ നിന്നും വികടം പറയുന്നവരുടെ കൂട്ടത്തിൽ നിന്നും വിടുവിക്കും. അവർ ഇരുട്ടുള്ള വഴികളിൽ നടക്കേണ്ടതിന് നേരെയുള്ള പാത വിട്ടുകളയും. ദോഷപ്രവൃത്തിയിൽ സന്തോഷിക്കുകയും ദുഷ്ടന്റെ വികടങ്ങളിൽ ആനന്ദിക്കുകയും ചെയ്യുന്നു. അവർ പറഞ്ഞു വഴിക്ക് പോകുന്നവരും ചൊവ്വല്ലാത്ത പാതയിൽ നടക്കുന്നവരുമാവുന്നു. അവർ നിന്നെ പരസ്ത്രീയുടെ കയ്യിൽ നിന്നും ചക്രവാക്ക് പറയുന്ന അന്യസ്ത്രീയുടെ വശത്ത് നിന്നും വിടുവിക്കും. അവർ തന്നെ അവനെ കാന്തിനെ ഉപേക്ഷിച്ച് തന്റെ ദൈവത്തിന്റെ നിയമം മറന്നു കളഞ്ഞിരിക്കുന്നു. അവരുടെ വീട് മരണത്തിലേക്കും അവരുടെ പാതകൾ പ്രേതന്മാരുടെ അടുക്കലേക്കും ചാഞ്ഞിരിക്കുന്നു. അവരുടെ അടുക്കൽ ചെല്ലുന്ന ഒരുത്തനും മടങ്ങി വരുന്നില്ല. ജീവന്റെ പാതകളെ പ്രാപിക്കുന്നവുമില്ല. അതുകൊണ്ട് നീ സജ്ജനത്തിന്റെ വഴിയിൽ കടന്ന് നീതിമാന്മാരുടെ പാതകളെ പ്രമാണിച്ചോളുക. നേരുള്ളവർ ദേശത്ത് വസിക്കും. നിഷ്കളങ്കന്മാർ അതിൽ ശേഷിച്ചിരിക്കും. എന്നാൽ ദുഷ്ടന്മാർ ദേശത്ത് നിന്ന് ശേഷിക്കപ്പെടും. രോഗികൾ അതിൽ നിന്ന് നിർമൂലമാകും. മകനെ, എന്റെ ഉപദേശം മറക്കരുത്. നിന്റെ ഹൃദയം എന്റെ കൽപ്പനകളെ കാത്തുകൊള്ളട്ടെ. അവ ദീർഘായുസ്സും ജീവകാലവും സമാധാനവും നിനക്ക് വർദ്ധിപ്പിച്ചു തരും. ദേഹം വിശ്വസ്തയും നിന്നെ വിട്ടുപോകരുത്. അവയെ നിന്റെ കഴുത്തിൽ കെട്ടിക്കൊള്ളുക. നിന്റെ ഹൃദയത്തിന്റെ പലകയിൽ എഴുതിക്കൊള്ളുക. അങ്ങനെ നീ ദൈവത്തിനും മനുഷ്യർക്കും ബോധ്യമായ ലാവണ്യവും സൽബുദ്ധിയും പ്രാപിക്കും. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കാൻ സ്വന്തം വിവേകത്തിലും എതിര് നിന്റെ എല്ലാ അവയവങ്ങളിലും അവനെ നിലച്ചുകൊള്ളാൻ അവൻ നിന്റെ പാതകളെ നേരെയാക്കും. നിനക്ക് തന്നെ നീ ന്യായമായി തോന്നരുത്. യഹോവയെ ഭയപ്പെട്ട് ദോഷം വിട്ടുമാറുക. അത് നിന്റെ നാഭിക ആരോഗ്യവും അസ്ഥികൾക്ക് തണുപ്പുമായിരിക്കും. യഹോവയെ നിന്റെ ധനം കൊണ്ടും എല്ലാ വിളവിന്റെയും ആദ്യഫലം കൊണ്ടും ബഹുമാനിക്ക. അങ്ങനെ നിന്റെ കളപ്പുരകൾ സമൃദ്ധിയായി നിറയും, നിന്റെ ചക്കുകളിൽ വീഞ്ഞ കവിഞ്ഞൊഴുകും. മകനെ യഹോവയുടെ ശിക്ഷയെ നിരസിക്കരുത്, അവന്റെ ശാസനയും ജൽമുഷിക്കുകയും എരുത്. അപ്പൻ ഇഷ്ടപുത്രനോട് ചെയ്യുന്ന പോലെ യഹോവ താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു. ജ്ഞാനം പ്രാപിക്കുന്ന മനുഷ്യനും വിവേകം ലഭിക്കുന്ന നരനും ഭാഗ്യവാൻ. അതിന്റെ സമ്പാദന വെള്ളിയുടെ സമ്പാദനത്തിലും അതിന്റെ ലാഭം തങ്കത്തിലും നല്ലത്. അത് മുത്തുകളിലും നിലയേറിയത്. നിന്റെ മനോഹര വസ്തുക്കളൊന്നും അതിന് തുല്യമാകുകയില്ല. അതിന്റെ വലങ്കയിൽ ദീർഘായുസും ഇടങ്കയിൽ ധനവും മാനവും ഇരിക്കുന്നു. അതിന്റെ വഴികൾ ഇമ്പമുള്ള വഴികളും അതിന്റെ പാതകളെല്ലാം സമാധാനവുമാകുന്നു. അതിനെ പിടിച്ചുകൊള്ളുന്നവർക്ക് അത് ജീവവൃക്ഷം, അതിനെ കരസ്ഥമാക്കുന്നവർ ഭാഗ്യവാന്മാർ. ജ്ഞാനത്താൽ യഹോവ ഭൂമിയെ സ്ഥാപിച്ചു, വിവേകത്താൽ അവന് ആകാശത്തെ ഉറപ്പിച്ചു. അവന്റെ പരിജ്ഞാനത്താൽ ആഴങ്ങൾ പിളർന്നു, മേഘങ്ങൾ മഞ്ഞു പൊഴിക്കുന്നു. മകനെ ജ്ഞാനവും ഔദര്യവും കാത്തുകൊള്ളുക. അവൻ നിന്റെ ദൃഷ്ടിയിൽ നിന്നും മാറിപ്പോകരുത്. അവൻ നിനക്ക് ജീവനും നിന്റെ കഴുത്തിന് അലങ്കാരവുമായിരിക്കും. അങ്ങനെ നീ നിർഭയമായി വഴിയിൽ നടക്കും, നിന്റെ കാലിടറുകയുമില്ല. നീ കിടപ്പാൻ പോകുമ്പോൾ നിനക്ക് പേടിയുണ്ടാവുകയില്ല. കിടക്കുമ്പോൾ നിന്റെ ഉറക്കം സുഖകരമായിരിക്കും. പെട്ടെന്നുള്ള പേടി ഹേതുവായും ദുഷ്ടമാർക്ക് വരുന്ന നാശനിമിത്തവും നീ ഭയപ്പെടുകയില്ല. യഹോവ നിന്റെ ആശ്രയമായിരിക്കും, അവൻ നിന്റെ കാൽ കുടുങ്ങാതുവണ്ണം കാക്കും. നന്മ ചെയ്യുവാൻ നിനക്ക് പ്രസാപ്തിയുള്ളപ്പോൾ അതിന് യോഗ്യന്മാരായിരിക്കുന്നവർക്ക് ചെയ്യാതിരിക്കരുത്. നിന്റെ കയ്യിലുള്ളപ്പോൾ കൂട്ടുകാരനോട് പോയി വരിക, നാളെ തരാമെന്ന് പറയരുത്. കൂട്ടുകാരന് സമീപയെ നിർഭയം വസിക്കുമ്പോൾ അവന്റെ നേരെ ദോഷം നിരൂപിക്കരുത്. നിനക്കൊരു ദോഷവും ചെയ്യാത്ത മനുഷ്യനോട് നീ വെറുതെ ചണ്ടയിടരുത്. സാഹസക്കാരോട് നീ അസൂയപ്പെടരുത്. അവന്റെ വഴികളൊന്നും തിരഞ്ഞെടുക്കുകയും അരുത്. വക്രതയുള്ളവനെ യഹോവയ്ക്ക് വെറുപ്പാവുന്നു, നീതിമാന്മാർക്കോ അവന്റെ സത്യതയുണ്ട്. യഹോവയുടെ ശാപം ദുഷ്ടന്റെ വീട്ടിലുണ്ട്. നീതിമാന്മാരുടെ വാസസ്ഥലത്തെയോ അവൻ അനുഗ്രഹിക്കുന്നു, പരിഹാസികളെ അവൻ പരിഹസിക്കുന്നു. എളിയവർക്കോ അവൻ കൃപ നൽകുന്നു. ജ്ഞാനികൾ ബഹുമാനത്തെ അവകാശമാക്കും, ബോധന്മാരുടെ നേർത്തിയ അപമാനത്തിനെ. മക്കളെ അപ്പന്റെ പ്രബോധനം കേട്ട് വിവേകം പ്രാപിക്കേണ്ടതെന്ന് ശ്രദ്ധിപ്പീൻ. ഞാൻ നിങ്ങൾക്ക് സൽബുദ്ധി ഉപദേശിച്ചിരുന്നു, എന്റെ ഉപദേശം നിങ്ങൾ ഉപേക്ഷിക്കരുത്. ഞാൻ എന്റെ അപ്പനും മകനും എന്റെ അമ്മയ്ക്ക് ഓമിനിയും ഏകപുത്രനുമായിരുന്നു. അവൻ എന്നെ പഠിപ്പിച്ച് എന്നോട് പറഞ്ഞത് എന്റെ വചനങ്ങളെ ഹൃദയത്തിൽ സംഗ്രഹിച്ചോൾക്ക, എന്റെ കൽപ്പനകളെ പ്രമാണിച്ച് ജീവിക്ക, ജ്ഞാനം സമ്പാദിക്ക, വിവേകം നേടുക, മറക്കരുത്. എന്റെ വചനങ്ങളെ വിട്ടുമാറുകയും വരുത്, അതിനെ ഉപേക്ഷിക്കരുത്. അത് നിന്നെ കാക്കും, അത് പ്രിയം വയ്ക്കുക, അത് നിന്നെ സൂക്ഷിക്കും. ജ്ഞാനം തന്നെ പ്രധാന ജ്ഞാനം സമ്പാദിക്ക, നിന്റെ സ്ഥല സമ്പാദിച്ചാലും വിവേകം നേടുക. അതിനെ ഉയർത്തുക, അത് നിന്നെ ഉയർത്തും. അതിനെ ആലിംഗനം ചെയ്താൽ അത് നിനക്ക് മാനം വരുത്തും. അവൻ നിന്റെ തലയെ അലങ്കാരമായി അണിയിക്കും, അവൻ നിന്നെ ഒരു മഹത്വ കിരീടം ചൂടിക്കും. മകനെ ചേട്ടന്റെ വചനങ്ങളെ കൈക്കൊള്ളുക, എന്നാൽ നിനക്ക് ദീർഘായുസ്സുണ്ടാവും. ജ്ഞാനത്തിന്റെ മാർഗം ഞാൻ നിന്നെ ഉപദേശിക്കുന്നു, നേരെയുള്ള പാതയിൽ ഞാൻ നിന്നെ നടത്തുന്നു. നടക്കുമ്പോൾ നിന്റെ കാലടിക്കേ ഇടുക്കം വരികയില്ല, ഓടുമ്പോൾ നീ ഇടറുകയുമില്ല. പ്രബോധനം മുഴുവൻ പിടിക്കാവിട്ട് കളയരുത്, അതിനെ കാത്തുക, നിന്റെ ജീവനല്ലോ. ദുഷ്ടന്മാരുടെ പാതയിൽ നീ ചെല്ലരുത്, ദുർജനത്തിന്റെ വഴിയിൽ നടക്കുകയും വരുത്. അതിനോടാവുന്ന നിൽക്കുക, അതിൽ നടക്കരുത്, അത് വിട്ടുമാറി കടന്നു പോകുക. അവർ ദോഷം ചെയ്തിട്ടല്ലാതെ ഉറങ്ങുകയില്ല, വല്ലവരെയും മേടിച്ചിട്ടല്ലാതെ അവർക്ക് ഉറക്കം വരികയില്ല. ദുഷ്ടതയുടെ ആഹാരം കൊണ്ട് അവർ ഉപജീവിക്കുന്നു, ബലാത്കാരത്തിന്റെ വീഞ്ഞ് അവർ പാനം ചെയ്യുന്നു. നീതിമാന്മാരുടെ പാതയോ പ്രസാദത്തിന്റെ വെളിച്ചം പോലെ അത് നശിച്ചവരെ അധികം അധികം ശോഭിച്ചു വരുന്നു. ദുഷ്ടന്മാരുടെ വഴി അന്ധകാരം പോലെയാകുന്നു, ഏതെങ്കിലും തട്ടി വീഴുമെന്ന് അവർ അറിയുന്നില്ല. മകനെ എന്റെ വചനങ്ങൾക്ക് ശ്രദ്ധ തരിക, എന്റെ മൊഴികൾക്ക് നിമിഷം വിചാരിക്ക. അവൻ നിന്റെ ദൃഷ്ടിയിൽ നിന്ന് മാറിപ്പോകരുത്, നിന്റെ ഹൃദയത്തിന്റെ നടുവിൽ അവയെ സൂക്ഷിച്ചോളുക. അവയെ കിട്ടുന്നവർക്ക് അവ ജീവനും അവരുടെ സർവ്വദേഹത്തിനും സൗഖ്യവുമാവുന്നു. സകല ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക, ജീവന്റെ ഉത്ഭവം അതിൽ നിന്നല്ല ഉണ്ടാവുന്നത്. വായുധ വക്രത നിങ്ങൾ നീക്കിക്കളുക, അഭിരങ്ങളുടെ വിഘടനം നിങ്ങൾ നിന്ന് വെക്കുക. നിന്റെ കണ്ണ് നേരെ നോക്കട്ടെ, നിന്റെ കണ്ണുമാർ ചൊവ്വയെ മുമ്പോട്ട് വിരിക്കട്ടെ, നിന്റെ കാലുകളുടെ പാതയെ നിരപ്പാക്കുക, നിന്റെ വഴികളെല്ലാം സ്ഥിരമായിരിക്കട്ടെ. ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയരുത്. നിന്റെ കാലിനെ ദോഷം വിട്ട വഴിമാറാക്കുക. മകനെ ഭഗവതിയുടെ കാത്തുകൊള്ളേണ്ടതിനും നിന്റെ അതിനങ്ങൾ പരിജ്ഞാനത്തെ പാലിക്കേണ്ടതിനും ജ്ഞാനത്തെ ശ്രദ്ധിക്കേണ്ട ബോധത്തിന് ചെവിചായിക്കുക. പരസ്ത്രീയുടെ അതിരങ്ങളിൽ നിന്നും തേനിച്ചിട്ട് വരുന്നു. അവിടെ എന്നാ തെന്നേക്കാൾ മൃദുവാകുന്നു. ചിന്നത്തേതിലോ കാഞ്ഞിനം പോലെ കഴിക്കും. ഇരുവാഴ്ത്തലുകളെ വാൾ പോലെ മൂർച്ചയും തന്നെ അവളുടെ കാലിൽ നിർമ്മരണത്തിലേക്ക് ഇറങ്ങി ചെല്ലുന്നു. അവളുടെ കാലുകൾ പാതാളത്തിലേക്ക് കൂടുന്നു. ജീവന്റെ മാർഗത്തിൽ അവൾ ചെല്ലാതെ വണ്ണം അവളുടെ പാതകൾ സ്ഥിരമായിരിക്കുന്നു. അവൾ അറിയുന്നതുമില്ല. ആകയാൽ മക്കളെ എന്നെ വാക്കുകൾക്ക് എന്റെ വായിലെ മൊഴികളെ വിട്ടുമാറരുത്. നിന്റെ വഴിയെ അവളോട് അയക്കുക. അവളുടെ വീട്ടിന്റെ വാതിലോടടുക്കരുത്. നിന്റെ യൗവനെ സത്യ നിന്മാർക്കും നിന്റെ ആണ്ടുകൾക്ക് ഊർജ്ജം കൊടുക്കരുത്. കണ്ടവർ നിന്നെ സമ്പത്തിൽ നിന്ന് കളയരുത്. നിന്റെ പ്രയത്ന ഫലം വല്ലവും നീ വീട്ടിലായി പോരുത്. നിന്റെ മാംസവും ദേഹവും ചെയ്യിച്ചിട്ട് നീ ഒടുവിൽ നിലനിൽക്കുകൊണ്ട് അയ്യോ ഞാൻ പ്രബോധനം വെറുക്കുകയും എന്റെ ഹൃദയം ശാസനെ നിരസിക്കുകയും ചെയ്തുവല്ലോ. എന്റെ ഉപദേഷ്ടാക്കന്മാരുടെ വാക്ക് ഞാൻ അനുസരിച്ചില്ല. എന്നെ പ്രബോധിപ്പിച്ച ഞാൻ ചെവി കൊടുത്തില്ല. സഭയുടെയും സംഘത്തിന്റെയും മധ്യേ ഞാൻ ഏകദേശം സകല ദോഷത്തിലോക്കിട്ട് പോയല്ലോ എന്നിങ്ങനെ പറവാൻ സംഗതി വരരുത്. നിന്റെ സ്വന്തം ജലാശയത്തിലെ തന്നെയും സ്വന്തം കിണറ്റിൽ നിന്നൊഴുകുന്ന വെള്ളവും കുടിക്കാം. നിന്റെ ഉറവുകൾ വെളിയിലേക്കും നിന്റെ നീരൊഴുക്കൾ വീതിയിലേക്കും ഒഴുകി പോകണമോ? അവ നിനക്ക് പന്നിന്മാർക്കും കൂടെ അല്ല നിനക്ക് മാത്രമേ ഇരിക്കാവൂ. നിന്റെ ഉറവ് അനുഗ്രഹിക്കപ്പെട്ടിരിക്കട്ടെ. നിന്റെ ഔനത്തിലെ ഭാര്യോത്സവം ദോഷിച്ചോളുക. മകനെ കൂട്ടുകാരന് വേണ്ടി നീ ജാമ്യം നോക്കിയോ അന്യന് വേണ്ടി കൈവരിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിന്റെ വായിലെ വാക്കുകളാൽ നീ കുടുങ്ങിപ്പോയി. നിന്റെ വായിലെ മൊഴികളാൽ പിടിപെട്ടിരിക്കുന്നു. ആകയാൽ മകനെ എന്ത് ചെയ്യുക? നിന്നെ തന്നെ വിടുവിക്ക. കൂട്ടുകാരന്റെ കയ്യിൽ നീ അകപ്പെട്ടുപോയല്ലോ. നീ ചെന്ന് താണു വീണ് കൂട്ടുകാരനോട് മുട്ടിച്ചപേക്ഷിക്ക. നിന്റെ കണ്ണിന് ഉറപ്പും നിന്റെ കണ്ണിനേക്കെതിരെയും കൊടുക്കരുത്. മാനായാട്ടുകാരന്റെ കയ്യിൽ നിന്നും പക്ഷി വേട്ടക്കാരന്റെ കയ്യിൽ നിന്നും എന്ന പോലെ നീ നിന്നെ തന്നെ വിടുവിക്ക. മടിയ ഉറുമ്പിന്റെ അടുക്കൽ ചെല്ലുക. അതിന്റെ വഴികളെ നോക്കി ബുദ്ധി പഠിക്ക. അതിന് നായകനും മേൽവിചാരകനും അധിപതിയും ഇല്ലാതിരുന്നിട്ടും വേനൽക്കാലത്ത് തന്നെ ആഹാരം ഒരുക്കുന്നു, കൊയ്ത്തുകാലത്ത് തന്നെ തീൻ ശേഖരിക്കുന്നു. മടിയ നീ എത്ര നേരം കിടന്നിറങ്ങും? എപ്പോൾ ഉറക്കത്തിൽ നെഴുന്നേൽക്കും? കുറെ കൂടി ഉറക്കവും കുറെ കൂടെ നിദ്ര, കുറെ കൂടി കൈവെട്ടിക്കിടക്ക. അങ്ങനെ നിന്റെ ദാരിദ്ര്യം വഴിപോക്കനെ പോലെ നിന്റെ ബുദ്ധിമുട്ടായത് പാണിയെ പോലെയും വരും. നിസ്സാരമായവൻ വായിക വക്രതയോട് നടക്കുന്നു. അവൻ കണ്ണു നിൽക്കുന്നു, കാൽ കൊണ്ട് വരണ്ടുന്നു, തിരൽ കൊണ്ട് ആംഗ്യം കാണിക്കുന്നു. അവന്റെ ഹൃദയത്തിൽ വക്രതയുണ്ട്. അവനെല്ലായ്പ്പോഴും ദോഷം നിരൂപിച്ച് വഴക്കുണ്ടാക്കുന്നു. അതുകൊണ്ട് അവനെ ആപത്ത് പെട്ടെന്ന് വരും. ക്ഷണത്തിൽ അവൻ തകർന്നു പോകും. പ്രതിശാന്തി ഉണ്ടാവുകയുമില്ല. ആറ് കാര്യം യഹോവ വെറുക്കുന്നു, ഏഴ് കാര്യം അവൻ അറപ്പാവുന്നു. ഗർവമുള്ള കണ്ണും വ്യാജമുള്ള നാവും ചുറ്റുമില്ലാത്ത രത്തിൽ തിരിയുന്ന കയ്യും തിരുവായ നിരൂപിക്കുന്ന ഹൃദയവും ദോഷത്തിന് ബന്ധപ്പെട്ടോടുന്ന കാലും പോഷ്ക്ക് പറയുന്ന കള്ളസാക്ഷ്യം സഹോദരന്മാരുടെ വഴക്കുണ്ടാക്കുന്നതിനും തന്നെ. മകനെ നിന്റെ അപ്പന്റെ കത്തിനെ പ്രമാണിക്കാം. അമ്മയുടെ ഉപദേശം ഉപേക്ഷിക്കരുത്. അതെല്ലായ്പ്പോഴും നിന്റെ ഹൃദയത്തോട് ബന്ധിച്ചോളുക. നിന്റെ കഴുത്തിൽ അത് കെട്ടിക്കൊള്ളുക. നീ നടക്കുമ്പോൾ അത് നിനക്ക് വഴി കാണിക്കും. നീ ഉറങ്ങുമ്പോൾ അത് നിന്നെ കാക്കും. നീ ഉണരുമ്പോൾ അത് നിന്നോട് സംസാരിക്കും. കൽപ്പന ഒരു ദീപവും ഉപദേശം ഒരു വെളിച്ചവും പ്രബോധനത്തിന് ശാസനകൾ ജീവന്റെ മാർഗവും ആവുന്നു. അവ ദുഷ്ടസ്ത്രീയുടെ വശീകരണത്തിൽ നിന്നും പരസ്ത്രീയുടെ ചക്രവാക്കൾ നിന്നെ രക്ഷിക്കും. അവളുടെ സൗന്ദര്യത്തെ നിന്റെ ഹൃദയത്തിൽ മോഹിക്കരുത്. അവൾ കണ്ണിനോന്ന് നിന്നെ വശീകരിക്കരുത്. ദേശാസ്ത്രീ നിമിത്തം പെറുക്കിത്തിന്നേണ്ടി വരും. വ്യഭിചാരണികളേറെ ജീവനെ വേട്ടയാടുന്നു. ഒരു മനുഷ്യനെ തന്റെ വസ്ത്രം എന്തുപോകാതെ മടിയിൽ തീ കൊണ്ടുവരാമോ? ഒരുത്തിന് കാൽ കൊള്ളാതെ ഭീഷണിന്മേ നടക്കാമോ? കൂട്ടുകാരന്റെ ഭാര്യയുടെ അടുത്ത് ചെല്ലുന്നവനിങ്ങനെ തന്നെ. അവളെ തൊടുന്ന ഒരുത്തിനും ശിക്ഷ വരാതിരിക്കില്ല. കള്ളൻ മിച്ചിന്റെ രക്ഷപ്പെടക്കുവാൻ മാത്രം കണ്ടാൽ ആരും അവനെ നിരസിക്കുന്നില്ല. അവനെ പിടികിട്ടിയാൽ അവനെ ഏതിരട്ടി മടക്കി കൊടുക്കാം. തന്റെ വീട്ടിലെ വസ്തുവയൊക്കെയും കൊടുക്കാം. സ്ത്രീയോട് വ്യഭിചാരം ചെയ്യുന്നവനോ ബുദ്ധിഹീനൻ? അങ്ങനെ ചെയ്യുന്നവൻ സ്വന്തം കാണിനെ നശിപ്പിക്കുന്നു. പ്രഹരോ അപമാനോ നിലപിക്കും. അവന്റെ നിന്ന മാഞ്ഞു പോകുകയുമില്ല. ജാരസന്റെ പുരുഷന് ക്രോധഹേതുവാകുന്നു. പ്രതികാര ദിവസത്തിൽ അവൻ ഇളക്കുകയില്ല. അവന് യാതൊരു പ്രതിശാന്തിയും കൈക്കൊള്ളുകയുമില്ല. എത്ര സമ്മാനം കൊടുത്താലും അവൻ തൃപ്തിപ്പെടുകയുമില്ല. ജ്ഞാനമായ വിളിച്ചു പറയുന്നില്ലയോ? ബുദ്ധിയായവൾ തന്നെ സ്വരം കേൾപ്പിക്കുന്നില്ലയോ? അവൾ വഴിയരികെ മേടുകളുടെ മുകളിൽ പാതകൾ കൂടുന്നിടത്ത് നിൽക്കുന്നു. അവൾ പടിവാതിലുകളുടെ അരികത്തും പട്ടണവാതിക്കലും ഗോപുരദ്വാരത്തെങ്കിലും ഘോഷിക്കുന്നത്. പുരുഷന്മാരെ, ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുന്നു. എന്റെ സ്വരം എന്റെ ഉത്തരമാരുടെ അടുക്കളേക്ക് വരുന്നു. അല്പബുദ്ധികളെ സൂക്ഷ്മബുദ്ധി ഗ്രഹിച്ചോളുവി. മൂടന്മാരെ ഹൃദയഹൃദയന്മാരാകുവി. കേൾപ്പി ഞാൻ ഉത്കൃഷ്ടമായത് സംസാരിക്കും. എന്റെ അധരങ്ങളെ തുറക്കുന്നത് നേരിനായിരിക്കും. എന്റെ വായ സത്യം സംസാരിക്കും. ദുഷ്ടത എന്റെ അധരങ്ങൾക്ക് അറപ്പാവുന്നു. എന്റെ വായുടെ മൊഴിയൊക്കെയും നീതിയാവുന്നു. അവയിൽ വക്രവും വികടവുമായതൊന്നുമില്ല. അവയെല്ലാം ബുദ്ധിമാന് തെളിവും പരിജ്ഞാനം ലഭിച്ചവർക്ക് നേരുമാവുന്നു. വെള്ളിയേക്കാൾ എന്റെ പ്രബോധനവും നേത്രമായ പെണ്ണിനേക്കാൾ പരിജ്ഞാനവും കൈക്കൊള്ളുകയും ജ്ഞാനം മുട്ടികളേക്കാൾ നല്ലതാവുന്നു. മനോഹരമായതൊന്നും അതിന് തുല്യമാകില്ല. ജ്ഞാനമെന്ന ഞാൻ സൂക്ഷ്മബുദ്ധിയെ എന്റെ പാർത്ഥനമാക്കുന്നു. പരിജ്ഞാനവും ഔദര്യവും ഞാൻ കണ്ടുപിടിക്കുന്നു. യഹോവാബുദ്ധി ദോഷത്തെ വെറുക്കുന്നതാവുന്നു. ദമ്പം, അഹങ്കാരം, ദുർമാർഗം, വക്രതയുള്ളവായി എന്നിവയെ ഞാൻ പഠിക്കുന്നു. ആലോചനയും പരിജ്ഞാനവും എനിക്കുള്ളത് ഞാൻ തന്നെ. വിവേകം എനിക്ക് ബീജകളുമുണ്ട്. ഞാൻ മുഖാന്തരൻ രാജാക്കന്മാർ വാഴുന്നു. പ്രഭുക്കന്മാർ നീതിയെ നടത്തുന്നു. ഞാൻ മുഖാന്തരവധിമാരും പ്രധാനികളും ഭൂമിയിലെ ന്യായാധിപന്മാരൊക്കെയും ആധിപത്യം നടത്തുന്നു. എന്നെ സ്നേഹിക്കുന്നവരെ ഞാൻ സ്നേഹിക്കുന്നു. എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കുന്നവർ എന്നെ കണ്ടെത്തും. എന്റെ പക്കൽ പുരാതന സമൃദ്ധം നീതിയുമുണ്ട്. എന്റെ ഫലം പൊന്നിലും സംഘത്തിലും എന്റെ ആദായം മേത്തനമായ വെള്ളിയിലും നല്ലത്. എന്നെ സ്നേഹിക്കുന്നവർക്ക് വസ്തു അവകാശമാക്കി കൊടുക്കുകയും അവരുടെ ഭണ്ഡാരങ്ങളെ നിറയ്ക്കുകയും ചെയ്യേണ്ടതിന് ഞാൻ നീതിയുടെ മാർഗത്തിലും ന്യായത്തിന്റെ പാതകളിലും നടത്തുന്നു. യഹോവ പണ്ടുപണ്ടേ തന്റെ വഴിയുടെ ആരംഭമായി തന്റെ പ്രവൃത്തിയുടെ ആദ്യമായി എന്നെ ഉളവാക്കി. ഞാൻ പുരാതനമേ ആദ്യ തന്നെ ഭൂമിയുടെ ഉത്പത്തിക്ക് മുമ്പേ നിയമിക്കപ്പെട്ടിരിക്കുന്നു. ആഴങ്ങളില്ലാതിരുന്നപ്പോൾ ഞാൻ ജനിച്ചിരിക്കുന്നു. വെള്ളം നിറഞ്ഞ ഉറവുകളില്ലാതിരുന്നപ്പോൾ തന്നെ പർവ്വതങ്ങളെ സ്ഥാപിച്ചതിന് മുമ്പേയും കുന്നുകൾക്ക് മുമ്പേയും ഞാൻ ജനിച്ചിരിക്കുന്നു. അവൻ ആകാശത്തെ ഉറപ്പിച്ചപ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ ആഴത്തിന്റെ ഉപരിഭാഗത്ത് വൃത്തം വരച്ചപ്പോഴും അവൻ മീതെ മേഘങ്ങളെ ഉറപ്പിച്ചപ്പോഴും ആഴത്തിന്റെ ഉറവുകൾ തടിച്ചപ്പോഴും വെള്ളം അവന്റെ കൽപ്പനയെ അതിക്രമിക്കാതെ വണ്ണം അവൻ സമുദ്രത്തിനകർ വെച്ചപ്പോഴും ഭൂമിയിലെ അടിസ്ഥാനം ഇട്ടപ്പോഴും ഞാൻ അവന്റെ അടുത്ത് ശില്പിയായിരുന്നു. ഇടപെടാതെ അവന്റെ മുമ്പിൽ വിനോദിച്ചുകൊണ്ട് ദിനപ്രതി അവന്റെ പ്രമോദമായിരുന്നു. അവന്റെ ഭൂതലത്തിൽ ഞാൻ വിനോദിച്ചുകൊണ്ടിരുന്നു. എന്റെ പ്രമോദം മനുഷ്യപുത്രം മാതൃകൂടെ ആയിരുന്നു. ആകയാൽ മക്കളെ എന്റെ വാക്കേട്ടുകൊള്ളുകയും എന്റെ വഴികളെ പ്രമാണിക്കുന്നവർ ഭാഗ്യവാന്മാർ. പ്രബോധനം കേട്ട് ബുദ്ധിമാന്മാരായിരിക്കും. അതിനെ തെറ്റിച്ചു കളയരുത്. ദിവസം പ്രതി എന്റെ പടിവാദിക്കൽ ജാപിച്ചും എന്റെ വാതിൽക്കട്ടകളൊക്കെ കാത്തുകൊണ്ടും എന്റെ വാക്കേടനുസരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. എന്റെ കണ്ടെത്തുന്നവൻ ജീവനെ കണ്ടെത്തുന്നു. അവനെ ഹോമയുടെ കടാക്ഷം പ്രാപിക്കുന്നു. എന്നോട് പിഴയ്ക്കുന്നവനോ തനിക്ക് പ്രാണഹാനി വരുത്തുന്നു. എന്നെ ദർശിക്കുന്നവരൊക്കെയും മരണത്തെ ഇച്ഛിക്കുന്നു. ജ്ഞാനമായവൾ തനിക്ക് ഒരു വീട് പണിതു, അതിനെ എഴുതൂൺ തീർത്തു, അവരെ മൃഗങ്ങളെ അർത്തു, വീഞ്ഞു കലത്തി, തന്റെ മേച്ച് ചമേച്ചുമിരിക്കുന്നു. അവൾ തന്റെ ദാസികളെ അയച്ചു പട്ടണത്തിലെ മേളവിൽ നിന്ന് വിളിച്ചു പറയിക്കുന്നത്. അല്പബുദ്ധിയായവർ ഇങ്ങോട്ട് വരട്ടെ. ബുദ്ധിഹീനോട് അവൾ പറയിക്കുന്നത്, കരുവീനെ അപ്പന്തിന്റെയും ഞാൻ കലക്കി വീഞ്ഞു കുടിക്കുകയും ചെയ്യുകയും ബുദ്ധിഹീനരെ ബുദ്ധിഹീനത വിട്ടു മാറുകയും വിവേകത്തിന്റെ മാർഗത്തിൽ നടന്നുകൊള്ളുകയും പരിഹാസിയെ ശാസിക്കുന്നവൻ ലജ്ജ സമ്പാദിക്കുന്നു. കൃഷ്ണനെ ഭക്ഷിക്കുന്നവനെ കറവറ്റുന്നു. പരിഹാസിനെ ഭയക്കാതിരിക്കേണ്ടതിന് അവനെ ശാസിക്കരുത്. ജ്ഞാനിയെ ശാസിക്കുക, അവൻ എന്നെ സ്നേഹിക്കും. ജ്ഞാനിയെ പ്രബോധിപ്പിക്കുക, അവന്റെ ജ്ഞാനം വർദ്ധിക്കും. നീതിമാനെ ഉപദേശിക്കുക, അവൻ വിദ്യാഭിവൃദ്ധി പ്രാപിക്കും. യഹോവാബുദ്ധി ജ്ഞാനത്തിന്റെ ആരംഭവും പരിശുദ്ധനെ കുറിച്ചുള്ള പരിജ്ഞാനം വേഗവും ആവുന്നു. ഞാൻ മുഖാന്തരം നിന്റെ നാളുകൾ പെരുകും. നിനക്ക് ദീർഘായുസ്സുണ്ടാവും. നീ ജ്ഞാനിയാകുന്നത് നിനക്ക് വേണ്ടി തന്നെ ജ്ഞാനിയായിരിക്കും. എന്നെ യോഗ്യമാവുന്നു. ബാറക്കുമോ
പ്രാർത്ഥിക്കാം. ബാറക്കുമോ പിതാവിനും പുത്രനും ശുദ്ധോളർവുഹായിക്കും സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. പ്രിയക ദൈവത്തിന്റെ വലുതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സൗത്തരസ്വദരാത്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ബുധനാഴ്ച നടത്തി വരുന്ന അനുഗ്രഹീതമായ ഈ ടെലിഫോണിക് പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് എല്ലാവരും വളരെ സ്നേഹാദരോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഒരു ബുധനാഴ്ചയോടെ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ദൈവസന്നിധിയിലായിരിക്കാനും ദൈവശബ്ദം കേൾപ്പാനും ദൈവശബ്ദം കേട്ട് ജീവിതത്തിന് സമഗ്രമായൊരു വ്യതിയാനം വരുത്തുവാനും ഒരുങ്ങി വന്നിരിക്കുന്ന നമ്മുടെ ഈ ഒരു ശുശ്രൂഷ തമ്പുരാൻ എപ്പോഴും അനുഗ്രഹിക്കണമേ എന്ന പ്രാർത്ഥനയോടുകൂടി നമുക്ക് സമാരംഭിക്കാം. പ്രത്യേകിച്ച് പരിശുദ്ധമായ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു പെരുന്നാളിന്റെ സ്വീകരണത്തിലേക്ക് നാം ഒരുങ്ങി വന്നിരിക്കുന്ന ഈ ദിനങ്ങളാണ്. സഭ മുഴുവൻ ശ്രേഷ്ഠ ഉദാത്തവുമായ ഒരു പെരുന്നാളിന് വേണ്ടി ഒരുങ്ങുന്നു. പെന്തിക്കോസ്തി പെരുന്നാൾ. പെന്തിക്കോസ്തി പെരുന്നാളിന് സഭ നമ്മളെ പ്രബോധിപ്പിക്കുന്നത് കാത്തിരിവോടുകൂടെ ആ ഒരു വലിയ അനുഗ്രഹത്തെ വലിയൊരു സാധ്യതയെ സ്വീകരിക്കുവാൻ തക്കവണ്ണം നമ്മളോട് ആഹ്വാനം ചെയ്യുന്നു. ഒരു യുഗത്തിന് മുഴുവൻ മാറ്റം വന്ന, ഒരു സമൂഹത്തിന് മുഴുവൻ വ്യതിയാനമുണ്ടായ ഏറ്റവും വലിയ സംഭവത്തിന്റെ വാക്കുകൾക്കതീതമായ അനുഭവത്തിന്റെ ഒരു അനുസ്മരണമാണ്, ഒരു സാക്ഷാത്കാരമാണ് നമ്മുടെ വർത്തമാന ലോകത്തിൽ വീണ്ടും വീണ്ടും ഈ ഒരു ആത്മീയ അന്വേഷണം നടത്തുന്നതിൽ കൂടി ഞാനും നിങ്ങളും പ്രാപ്തി പ്രാപിക്കുന്നത്. ലഭിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ നൽവനങ്ങളെ കൂടുതൽ കൂടുതൽ ശക്തിപ്പെടുത്തുവാനും ആ പരിശുദ്ധാത്മാവിന്റെ ഊഷ്മളമായ മഹത്വത്തിൽ ഉറച്ചു നിൽപ്പാനും ഈ പെരുന്നാളുകള് അല്ലെങ്കിൽ ഈ അനുസ്മരണം, ഈ ആഘോഷപൂർവമായ പൂർവ്വമായിട്ടുള്ള അനുഷ്ഠാനം നമ്മളെ ശക്തീകരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഈ കാത്തിരിപ്പിന്റെ ദിനങ്ങളിൽ നമ്മെ ഒരുക്കുന്ന ഈ ദിവസം ആ ഒരു തിരിച്ചറിവിന്റെ ഔന്നിങ്ങൾ എത്തുവാത്തുക്കണം നമ്മുടെ മനസ്സുകൾ ഒരുക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ശുശ്രൂഷയ്ക്ക് വളരെ സജീവമായി നേതൃത്വം നൽകുന്ന ഭദ്രാസന മെത്രാപ്പോലീസ് വളരെ സ്നേഹാദരോടുകൂടി ശ്രേഷ്ഠമായ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യട്ടെ. അതോടൊപ്പം തന്നെ ഏറ്റവും സന്തോഷമുള്ള കാര്യം ഇന്ന് തിരുവചന ധ്യാനത്തിന് നേതൃത്വം കൊടുക്കുന്നത് കടനാട് ഭദ്രാസനത്തിലെ മെത്രാപ്പോലീസയും അതുപോലെ ഞങ്ങളുടെയൊക്കെ ഗുരുനാഥനുമായ വന്യ സെവേറിയസ് തിരുവനസ് കൊണ്ടാണ്. പല അവസരം തിരുവരുടെ സാന്നിധ്യം ഈ ശുശ്രൂഷയിൽ ഉണ്ടാവുന്നുണ്ട്. തിരുവരുടെ അനുഗ്രഹങ്ങളൊക്കെയും ഈ ശുശ്രൂഷയിൽ ഉണ്ടാകുന്നുള്ളത് ഇതിന് നേതൃത്വം കൊടുക്കുന്ന അല്ലെങ്കിൽ ഇതിൽ ചുമതലക്കാരായ ഞങ്ങൾക്ക് എന്നൊരു ശക്തിയാണ് എന്നുള്ളത് യാതൊരു സംശയവുമില്ല. തിരുവരുടെ സാന്നിധ്യം തീർച്ചയായിട്ടും ഈ ഒരു ശുശ്രൂഷയ്ക്ക് ഓജസ്സും ശക്തിയും പകരും എന്നുള്ളത് ഞങ്ങൾ പരിപൂർണ്ണമായി വിശ്വസിക്കുന്നു. അപ്പൊ ഇത് തിരുവനസനെയും വളരെ സ്നേഹ ആദരവോടുകൂടി ധന്യമാറുന്ന ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യട്ടെ. അരമനയിൽ വന്നിരിക്കുന്ന വൈദികരായിരിക്കുന്ന വന്നിയ സീനിയർ വൈദികരായിരിക്കുന്ന വന്നി ജോണച്ചൻ, അതുപോലെ തന്നെ പ്രിയപ്പെട്ട ഐസക് അച്ഛൻ, വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ ശുശ്രൂഷ സംബന്ധിക്കുന്ന എല്ലാ ബഹുമാനീയരായ വൈദിക ശ്രേഷ്ഠയും വളരെ സ്നേഹാദരവോടുകൂടി ധന്യമാറുന്ന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യട്ടെ. അരമനയിലെ സംബന്ധിക്കുന്ന വിശ്വാസികൾ ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ ദൈവമക്കളെയും വളരെ പ്രാർത്ഥനയോടുകൂടും സ്നേഹത്തോടും കൂടെ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ കൂട്ടായ്മ ഓരോ ആഴ്ചകളും നടത്തുന്നത് പോലെ ഈ ആഴ്ചയും നമ്മുടെ ആത്മീയ ജീവിതത്തിന് ഒരു ഊർജം പകരുവാൻ തക്കവണ്ണം, ആത്മീയ ഔന്നത്യം ഉണ്ടാകുവാൻ തക്കവണ്ണം തമ്പുരാന്റെ സ്പർശനം നമ്മളിലൊക്കെ ഉണ്ടാകണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ദൈവസന്നിധിയിൽ നമുക്ക് അന്നേരം സമർപ്പിക്കാം. സുശേഷ ഗീതങ്ങളിൽ 20-ാമത്തെ ഗീതം ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. പരിശുദ്ധാത്മാവെ ശക്തി പകർന്നു തരണമേ, അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവെ നീ അറിയുന്നു. ജീവിതത്തിന്റെ ഏത് തലങ്ങളിൽ കൂടി നാം യാത്ര ചെയ്യുമ്പോഴും നമ്മളെ അത് സന്തോഷമാണെങ്കിലും പ്രശ്നങ്ങളാണെങ്കിലും നമ്മളെ ശക്തീകരിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ പ്രോജ്വലിപ്പിക്കുന്ന ഒരു ശക്തി തന്നെയാണ് പരിശുദ്ധാത്മാവ് നമുക്ക് ഒരുക്കിത്തരുന്ന ആ ഒരു വലിയ തീർത്ഥം. ആ ഒരു അന്വേഷണമാണ് നമ്മളെ ഓരോ നിമിഷവും ഏറ്റവും ശ്രേഷ്ഠമായ മഹോന്നതങ്ങളിലേക്ക് നമ്മളെ നയിക്കുന്നത്. നമുക്ക് ദൈവസന്നിധിയിൽ പാടാം, ശക്തി പകരുന്ന ബലം പകരുന്ന ആ പരിശുദ്ധാത്മാവിനെ കൂടുതൽ ശക്തീകരിക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ഉള്ളിലേക്ക് വീണ്ടും വീണ്ടും അവിടുന്ന് ഒഴുകി തരണമേ.
പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ, അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്നും കർത്താവേ നീ അറിയുന്നു. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്നും കർത്താവേ നീ അറിയുന്നു. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ, ആദ്യദൂതാണ്ടിലെ അനുഭവം പോ, അതിശയം ലോകത്തിൽ നടന്നിടുവാ. ആദ്യദൂതാണ്ടിലെ അനുഭവം പോ, അതിശയം ലോകത്തിൽ നടന്നിടുവാ. ആവിലെന്നവോലാത്മാവേ അമിത ബലം ധരണേ, ആവിലെന്നവോലാത്മാവേ അമിതബലം തരണേ പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ അവിടുത്തെ ബലം ഞങ്ങൾക്കാവശ്യമെന്നും കർത്താവേ നീ അറിയുന്നു ലോകത്തിൻ മോഹം വിട്ടോടിടുവാൻ സാമാന്യ ശക്തിയെ ജയിച്ചിടുവാൻ ലോകത്തിൻ മോഹം വിട്ടോടിടുവാൻ സാമാന്യ ശക്തിയെ ജയിച്ചിടുവാൻ ീരതയോടു നിൻ പേവതിവാൻ അഭിഷേകം ചെയ്തിടണേ ധീരതയോടു നിൻ പേവതിവാൻ അഭിഷേകം ചെയ്തിടണേ പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ അവിടുത്തെ ബലം ഞങ്ങൾക്കാവശ്യമെന്നും കർത്താവേ നീ അറിയുന്നു കൃപകളും വരങ്ങളും ചൊലിച്ചിടുവാൻ ഞങ്ങൾ വചനത്തിൽ വേരു നീ വളർന്നിടുവാൻ കൃപകളും വരങ്ങളും ചൊലിച്ചിടുവാൻ ഞങ്ങൾ വചനത്തിൽ വേരു നീ വളർന്നിടുവാൻ അവിടുത്തെ ബലം ഞങ്ങൾക്കാവശ്യമെന്നു കർത്താവേ നീ അറിയുന്നു അവിടുത്തെ ബലം ഞങ്ങൾക്കാവശ്യമെന്നു കർത്താവേ നീ അറിയുന്നു
പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി.
തന്റെ
സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധൻ
നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു കുറിച്ച് തുടങ്ങിയപ്പെട്ടവനെ ഞങ്ങളോട് കാരണം ചെയ്യണമേ.
ദൈവമേ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി കുറിച്ചുപെട്ടവനെ ഞങ്ങളോട് കാരണം ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു
നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു
ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ.
ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ
ക്രൂശിയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി
രാജാവേനായ
ഞങ്ങളുടെ പിതാവേ പരിശുദ്ധമാവിടേണമേ. രാജ്യം വരേണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങൾക്ക് അറിയണമേ. ഞങ്ങൾക്ക് ആരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ കടങ്ങളും പാപങ്ങളും ഞങ്ങൾ ഒട്ടുമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്. രക്ഷിച്ചുകൊള്ളേണമേ. ഇതുകൊണ്ട് നാല്
രാജ്യം
കൃപ പറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം.
അവരോടുകൂടെ
വാഴ്ത്തപ്പെട്ടവനെയാവുന്നു. ദുർഫലമായ വാഴ്ത്തപ്പെട്ടവനാകുന്നു.
എപ്പോഴും
ഞങ്ങളുടെ
എന്റെ ബാറക്കുമോർ എന്റെ കർത്താവേ ഇതാ നിന്റെ അടുക്കലേക്ക് എന്റെ കൈകൾ നീട്ടപ്പെട്ടിരിക്കുന്നു. എന്റെ കണ്ണുകൾ നിന്റെ കരുണയ്ക്കായി നോക്കിക്കൊണ്ടിരിക്കുന്നു. ഞാൻ നിന്നെ വിളിക്കുകയും നിന്നെ അഭയം പ്രാപിക്കുകയും കൃപയെ നിന്നോട് യാചിക്കുകയും നിന്റെ കരുണയോട് അപേക്ഷിക്കുകയും ചെയ്യുന്നു. എന്നെ നീ മറന്നു കളയരുത്. എന്നെ കൈവിട്ട് കളയരുത്. എന്നെ ഉപേക്ഷിക്കരുത്. നീ എന്റെ വൈരികൾക്ക് നിന്നെ ആക്കി തീർക്കരുത്. എന്റെ സഖാക്കൾക്ക് ഞാൻ പരിഹാസമായി തീരരുത്. ഞാൻ കുറ്റക്കാരനായി തീർന്നിട്ട് സാത്താൻ സന്തോഷിക്കരുത്. അസൂയക്കാരന്റെ തെറ്റുകളെ ചൊല്ലി പ്രശംസിക്കുമാറാകരുത്. ഞാൻ നിന്റെ തൊഴുത്തിൽ നിന്ന് പുറത്തു പോകുമാറാകരുത്. ഞാൻ നിന്റെ വഴി വിട്ട് നടക്കുമാറാകരുത്. നിന്റെ കൃപയെ നിന്ന് മാറ്റിക്കളയരുത്. എന്നാലോ നിന്റെ ദയവാൽ എന്നെ കാത്തുകൊള്ളണമേ. എന്നെ നിനക്കുള്ളവനാക്കി തീർക്കണമേ. ഞാൻ നിന്നെ മറന്നതുപോലെ നീ എന്നെ മറക്കരുത്. എന്തെന്നാൽ നീ ഉടയവനും ഞാൻ ദാസനുമാകുന്നു, നീ സൃഷ്ടാവും ഞാൻ സൃഷ്ടിയുമാകുന്നു, നീ പ്രകാശവും ഞാൻ അന്ധകാരവും, നാശം പിടിച്ച ചെളിയും നിന്ദ്യമായ കൊതുകും കോണുകളിലെ ചപ്പും കുപ്പക്കുഴിയിലെ എച്ചിലുമാകുന്നു. എന്നോട് കരുണയുണ്ടായ എനിക്ക് പാപപരിഹാരം നൽകണമേ, എന്നെ ശുദ്ധീകരിച്ച് വെളിപ്പാക്കണമേ. ദുർവികാരങ്ങളിൽ നിന്നും, ശക്തിയുള്ള കയ്യിൽ നിന്നും, ബലമുള്ള കാലിൽ നിന്നും, അക്രമമുള്ള അധികാരത്തിൽ നിന്നും, കവർച്ചക്കാരായ ജനത്തിൽ നിന്നും, പഞ്ചകനായ ദുഷ്ടിൽ നിന്നും ഞങ്ങളെ ഒഴിച്ച് രക്ഷിക്കണമേ. വാളിൽ നിന്നും, അടിമയിൽ നിന്നും, ഭൂകമ്പത്തിൽ നിന്നും, ഭയത്തിൽ നിന്നും, ശരീരത്തെ വ്യസനിപ്പിക്കുകയും ആത്മാവിനെ അരക്ഷിതപ്പെടുത്തുകയും ചെയ്യുന്ന സങ്കടകരമായ സകല ശിക്ഷകളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ. അത് നീതിവാന്മാരുടെയും പുണ്യവാന്മാരുടെയും പരിഭാഗതയുള്ളവരുടെയും ബ്രഹ്മചാരികളുടെയും പ്രാർത്ഥനകളാലും അപേക്ഷകളാലും തന്നെ.
പ്രിയഗദൈവത്തിന്റെ ധന്യനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സ്വീനായ ഡോക്ടർ മാത്യുസ് മാർ സേവറിയോസ് ത്രിമേനി, ഇതരായ വൈദികരെ, കർത്താവിൽ വിശ്വാസികളെ, വീണ്ടും ഒരു ബുധനാഴ്ച കൂടി നമുക്ക് ഒന്നിച്ചുകൂടുവാനും ദൈവസന്നിധിയിലായിരിക്കാനും തിരുവചനം പഠിക്കുവാനും എല്ലാം ലഭിച്ച അനുഗ്രഹത്തിനായിട്ട് ദൈവത്തെ സ്തോത്രം അർപ്പിക്കുന്നു. കാത്തിരിപ്പിന്റെ ദിവസങ്ങളാണല്ലോ. സ്വർഗാരോഹണം മുതൽ പെന്തിക്കോസ്തു വരെയുള്ള 10 ദിവസങ്ങൾ കാത്തിരിപ്പിന്റെ ദിവസങ്ങളായിട്ട് സഭ അനുഷ്ഠിക്കുകയാണ്. യേശുക്രിസ്തു സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങളെല്ലാവരും യെരുശലേമിൽ വാഗ്ദത്ത റൂഹായ്ക്ക് വേണ്ടി കാത്തിരിക്കണം എന്നുള്ളതും, അതനുസരിച്ച് എന്നെയും അറിയാമും ശിഷ്യന്മാരും മറ്റുള്ളവരും എല്ലാവരും യെരുശലേമിൽ കാത്തിരിക്കുകയും അങ്ങനെ തീനാവുകളുടെ രൂപത്തിൽ പരിശുദ്ധ റൂഹ ആവസിക്കുകയും ചെയ്ത് അങ്ങനെ സഭയുടെ മാമോദീസ എന്ന് പറയുന്ന പെന്തിക്കോസ്തി പെരുന്നാളിൽ അതിലേക്ക് സഭ പ്രവേശിക്കുകയാണ്. യഹൂദന്മാരുടെ പെന്തിക്കോസ്തി പെരുന്നാൾ ദിവസമാണ് പരിശുദ്ധ റൂഹ വന്നത്. പരിശുദ്ധ റൂഹ ആവസിച്ച അതിനെയാണ് പുതിയ നിയമസഭ പെന്തിക്കോസ്തി ആയിട്ട് കൊണ്ടാടുന്നത്. പക്ഷേ പുതിയ നിയമസഭ പെന്തിക്കോസ്തി ആയിട്ട് കൊണ്ടാടുന്നതിന്റെ കോണ്ടെക്സ്റ്റ് സിഹിയോൻ മാളികയിൽ കൂടിയിരുന്ന പുതിയ നിയമസഭയ്ക്ക് പരിശുദ്ധാത്മാവിനെ ലഭിച്ചതാണെങ്കിൽ പെന്തിക്കോസ്തി യഹൂദന്മാരുടെ ഒരു പെന്തിക്കോസ്തിയാണ്. അത് പെസഹ പെരുന്നാൾ കഴിഞ്ഞ് 50-ാം ദിവസം അവർ അനുഷ്ഠിക്കുന്ന ഇതാണ് പെന്തിക്കോസ്തി. അതുകൊണ്ടാണ് 50th എന്നുള്ള അർത്ഥം വരുന്ന പെന്തക്കോസ്റ്റ് എന്നുള്ള ടൈറ്റിൽ വന്നു. യഹൂദന്മാരുടെ പെന്തിക്കോസ്തി, നമ്മൾ പെന്തിക്കോസ്തി പുതിയ നിയമസഭ കൊണ്ടാടുന്നത് പരിശുദ്ധാത്മാവിനെ ലഭിച്ചതിന്റെ ആ ഓർമ്മയും പരിശുദ്ധാത്മാവിന്റെ പുതുക്കവുമായിട്ട് നമ്മൾ അത് കൊണ്ടാടും. യഹൂദന്മാരെന്തിനാ പെന്തിക്കോസ്തി കൊണ്ടാടി? പെസഹ പെരുന്നാളിന് ശേഷം 50-ാം ദിവസം. അത് മോശയിലൂടെ ഇസ്രായേൽ ജനത്തിന് നിയമം ലഭിച്ചതിന്റെ ഓർമ്മയാണ്. കാര്യം ഇസ്രായേൽ ജനത്തിന്റെ അവരെ നയിച്ചത് പിന്നെ നിയമം ന്യായപ്രമാണം. ന്യായപ്രമാണം ലഭിച്ചതിന്റെ ഓർമ്മയായിട്ടാണ് യഹൂദന്മാരുടെ എന്തുവാ പെന്തിക്കോസ്തി. പുതിയ നിയമസഭയുടെ പെന്തിക്കോസ്തി എന്ന് പറയുന്നത് നമ്മളെ ഇപ്പൊ നയിക്കുന്നത് ന്യായപ്രമാണമല്ല, പിന്നെന്താ പരിശുദ്ധാത്മാവാണ് നമ്മളെ നയിക്കുന്നത്. പരിശുദ്ധാത്മാവിനെ പറ്റി എന്താ, സർവസത്യത്തിലും നീതിയിലും വഴി നടത്തും അല്ലെ. പരിശുദ്ധാത്മാവിന്റെ പറ്റിയുള്ള പരിശുദ്ധാത്മാവിനെ അയക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചപ്പോ പറഞ്ഞതാ, എന്തിനാ, സർവസത്യത്തിലും നീതിയിലും വഴി നടത്തും. യഹൂദന്മാരെ സർവസത്യത്തിലും നീതിയിലും വഴി നടത്തി എന്താ ന്യായപ്രമാണ. അപ്പൊ അതിന്റെ ഓർമ്മ അവര് പെന്തിക്കോസ്തി ആയിട്ട് കൊണ്ടാടിയപ്പോൾ ആ പെന്തിക്കോസ്തി ദിനത്തിൽ കൂടിയിരുന്ന പുതിയ നിയമസഭയ്ക്ക് പുതിയ നിയമസഭയെ സത്യത്തിലും നീതിയിലും വഴി നടത്തുന്ന പരിശുദ്ധ റൂഹ നയിച്ചു, പരിശുദ്ധാത്മാവ് നയിച്ചു. അപ്പൊ നമ്മളും ഇന്നും ഈ 10 ദിവസങ്ങൾ അതുകൊണ്ട് കാത്തിരിപ്പിന്റെ ദിവസങ്ങളായിട്ട് കൊണ്ടാടും. സഭയിൽ അത് അതിനൊരു ആ കാത്തിരിപ്പിന്റെ ദിവസങ്ങൾക്ക് ചില പ്രത്യേകതകളുണ്ട്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ കല്യാണം നടത്താറില്ല, ഭക്ഷണ നോമ്പൊന്നുമില്ല. പെന്തിക്കോസ്തി വരെയുള്ള ദിവസങ്ങളിൽ ഭക്ഷണ നോമ്പില്ല. പക്ഷേ ഈ 10 ദിവസം വിവാഹമൊന്നും നടത്താറില്ല. വിവാഹം നടത്തുമ്പോൾ മണവാട്ടിക്ക് വേണ്ടി കാത്തിരിക്കുന്നതാണല്ലോ അല്ലെ, മണവാളിന് വേണ്ടി കാത്തിരിപ്പ് ഈ കാത്തിരിപ്പൂടെ കോൺട്രഡിക്റ്റിംഗ് ആണ്. അതുകൊണ്ട് നമ്മൾ വിവാഹം നടത്താറില്ല, വിവാഹ ഉദാശിയൊന്നും ഈ കാത്തിരിപ്പിന്റെ ദിവസങ്ങളിൽ നടത്താറില്ല. എന്നാൽ സഭ ഒന്നടങ്കം പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കുന്നു, ആ ദിവസങ്ങളിലൂടെയാണ് പോകുന്നത്. അപ്പൊ അത് അത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന 10 ദിവസങ്ങളാണ് ആരാധനാ വർഷത്തിലെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന 10 ദിവസങ്ങളിലാണ് നമ്മളിപ്പോൾ ആയിരിക്കുന്നത് എന്നുള്ളത് പ്രത്യേകമായിട്ട് ഓർക്കുക. ഇന്ന് നമ്മുടെ ദൈവവചനം സംസാരിക്കുന്നത് എന്നത് ധ്യാനത്തിന് നേതൃത്വം കൊടുക്കുന്നതും കണ്ടനാട് വെസ്റ്റ് ഭദ്രാസനത്തിന്റെ അഭ്യുന്നനായ ഡോക്ടർ മാത്യൂസ് മാർ സേവേറിയോസ് തിരുമേനിയാണ്. തിരുമേനി ഞങ്ങളുടെയൊക്കെ ഗുരുവാണ്. സെമിനാരിയിൽ അധ്യാപകനായിട്ട് ദീർഘനാളായിട്ട് സെമിനാരിയിൽ അധ്യാപകനാണ്. അതോടൊപ്പം തന്നെ സെമിനാരി ഗവേണിംഗ് ബോർഡിന്റെ വൈസ് പ്രസിഡന്റും കൂടിയാണ് അഭ്യുന്നനായ മാത്യൂസ് മാർ സേവേറിയോസ് തിരുമേനി. മലങ്കര സഭയ്ക്ക് വടക്കൻ ഭദ്രാസനങ്ങളിൽ ശ്രേഷ്ഠമായ നേതൃത്വവും അതോടൊപ്പം തന്നെ അനേകം ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു പിതാവാണ് അദ്ദേഹം. സേവേറിയോസ് തിരുമേനിയെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയാം. തിരുമേനിയുടെ അമേരിക്കയിലെ എല്ലാവരെയും ഭംഗിയായിട്ടുള്ള എല്ലാവരെയും അറിയാവുന്ന ആളാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും തിരുമേനി അറിയാം, അതുകൊണ്ട് പ്രത്യേകമായിട്ട് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ഇന്നത്തെ ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ വന്ന് സംബന്ധിച്ച് ധ്യാനം നയിക്കുവാൻ്റെ കാരണം മനസ്സ് കാണിച്ചതിനുള്ള പ്രത്യേകമായ സന്തോഷം എല്ലാ വൈദികരുടെയും ഇതിൽ സംബന്ധിക്കുന്ന എല്ലാവരുടെയും പേരിൽ പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഇപ്പോൾ ഗായക സംഘം ഒരു ഗാനം ആലപിക്കുന്നതും തുടർന്ന് അഭ്യുന്നനായ മാത്യൂസ് മാർ സേവേറിയോസ് തിരുമേനി ധ്യാനം നയിക്കുന്നതും ആയിരിക്കും.
സുവിശേഷ ഗീതങ്ങളിലെ 69-ാമത്തെ ഗീതം. എന്നുള്ളിൽ നിന്നും വസിച്ചിടുവാൻ സ്വർഗ മണ്ഡപം വിട്ടിറങ്ങി വന്ന ഉന്നതനാം തങ്കപ്രാവേ നീ വന്നെന്നിൽ എന്നും അധിവസിക്കുക. ഈ കാതിരപ്പുര ദിനങ്ങളിൽ ഹൃദയപൂർവ്വം ദൈവസന്നിധിയിൽ ലഭിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ കൂടുതൽ സ്വീകരിക്കുവാൻ തക്കവണ്ണം, പ്രകാശിപ്പിക്കുവാൻ തക്കവണ്ണം അവിടുന്ന് കനിയണമേ എന്ന പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിൽ സമർപ്പിക്കും. 69-ാമത്തെ ഗീതം.
തെന്നുള്ളിലെന്നും വാസിച്ചിടുവാൻ മണ്ഡപം വീട്ടിറങ്ങി വന്ന ഉന്നതനാം തങ്കപ്രാവേ വന്നെങ്കിൽ എന്നോ വാദിവസിക്കാവന്ന ഉന്നതനാം തങ്കപ്രാവേ വന്നെങ്കിൽ എന്നോ വാദിവസിക്കാ ശങ്കത്തിരകാടിയോ ശങ്ക കൂടാതെ നിന്നെ പകളി സങ്കേതം ഞാൻ കന്യർഗന്തോ തീര സങ്കടപ്പെട്ടിടുന്നേ പള്ളി സങ്കേതം ഞാൻ കർത്താനേയത്ര ആനുഗ്രഹം അയ്യോ സ്വപ്നമാക്കി ജീവിതം ഇന്നും കർത്താ തന്നിൽ വാനേ കട്ടിയോടർപ്പെടാമേ ഇന്നും കർത്താ തന്നിൽ ദൈവമേ മേലാൽ എന്നിലും
പരിപാലിക്കപ്പെട്ടിട ദൈവമാവേ
തിരുവചന അധികാരത്തിനായിട്ട് അപ്പിയെന്ന തിരുവനസനെ വളരെ സ്നേഹാദരോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഹലോ
മനോജ്, തിരുമേനി കേറിയിട്ടുണ്ടോ? മനോജ്,
ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച അവൻ വഴികൾ
അനുഗമിച്ചിരുന്നു അവരുടെ ചുവടുകളെ.
ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അഭിനന്ദ തിരുമേനി, പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, അമേരിക്ക സൗത്ത് വെച്ച് ഭദ്രാസനത്തിന്റെ ബുധനാഴ്ച പ്രാർത്ഥനാ സംഗമത്തിൽ ഒരു പ്രാവശ്യം കൂടെ സംബന്ധിക്കുവാൻ ഇടയാക്കിയ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇന്നത്തെ അല്പ സമയത്തെ ധ്യാനത്തിനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14:27 വാക്യമാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14:27 വാക്യം: സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിച്ചു പോകുന്നു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. ആത്തിരിപ്പിന്റെ കാലഘട്ടം, നമുക്ക് പരിശുദ്ധാത്മാവിന്റെ കൃപ നമ്മിൽ ഉജ്ജ്വലിപ്പിക്കുവാനായിട്ട് ലഭിക്കുന്ന പെന്തക്കോസ്തയുടെ അനുഭവത്തിലേക്ക് അനുതാപത്തോടെ നാം അടുക്കുന്ന കാലഘട്ടമാണ്. ഈ സമയത്ത് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന പരിശുദ്ധാത്മ ഫലത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സമാധാനം എന്ന് പറയുന്നത്. ദൈവമഹത്വം വെളിപ്പെടുകയും ദൈവ സമാധാനം നമുക്ക് ആശംസിക്കുകയും ചെയ്ത രണ്ട് സംഭവങ്ങളാണ് കർത്താവിന്റെ മനുഷ്യാവതാരവും കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പ്. ലൂക്കോസിന്റെ സുവിശേഷം 2:14 അത്തിന്റെ നിങ്ങൾ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനമെന്ന് ആശംസിക്കുന്നു. അതുപോലെ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 20:21 ഉയർത്തെഴുന്നേറ്റ കർത്താവ് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുമ്പോൾ ഞങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരോട് അടുക്കുന്നത്. ഈ സന്ദർഭത്തിൽ ദൈവിക സമാധാനം ആശംസിച്ച കർത്താവ് ആ ദൈവിക സമാധാനം എങ്ങനെ നാം സ്വായത്തമാക്കണം എന്നുള്ളതിനെ കുറിച്ച് ഏതാനും ചില കാര്യങ്ങളാണ് ഈ സമയത്ത് പ്രത്യേകമായി നമുക്ക് ധ്യാനിക്കുവാനുള്ളത്. ഒന്നാമതായിട്ട് യേശുക്രിസ്തുവിന്റെ ദൈവികമായ സമാധാനം നമുക്ക് പ്രാപിക്കണമെങ്കിൽ ഉയർത്തെഴുന്നേറ്റ കർത്താവിന്റെ തിരുസാന്നിധ്യം എപ്പോഴും നമ്മളോടുകൂടെ ഉണ്ടെന്നുള്ള ഉറപ്പാണ് അത്യാവശ്യമായിരിക്കുന്നത്. ഞാനൊന്ന് എല്ലായ്പ്പോഴും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കുമെന്ന് ശിഷ്യന്മാരോട് പറഞ്ഞ കർത്താവ് ആ ശിഷ്യന്മാരുടെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ള ഉറപ്പ് അവർക്കുണ്ടായിരുന്നത് കൊണ്ടാണ് എരിശിലേം ദേവാലയത്തിലെ സുന്ദരമെന്ന ഗോപുരവാതിക്കലിരുന്ന മുടന്തനെ യേശുവിന്റെ നാമത്തിൽ നീ എഴുന്നേൽക്കുക എന്ന് പറഞ്ഞ് അവന് സൗഖ്യം കൊടുക്കുവാനായിട്ട് പത്രോസ്ലിഹായിക്ക് കഴിഞ്ഞത്. കർത്താവ് നമ്മോടുകൂടെ ഉണ്ട് എന്നുള്ള ഉറപ്പ് ദൈവിക സമാധാനം നമ്മൾ തരുന്നതാണ്. കൊലോസ്യ ലേഖനം 3:15 ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ, അതിനുവേണ്ടിയല്ലോ നിങ്ങളെ ഒരു ശരീരമായി ഏക ശരീരമായി വിളിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് പൗലോസിക പറയുന്നുണ്ട്. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ ഏക ശരീരമായി സഭയുടെ അംഗങ്ങളായി വിളിക്കപ്പെട്ടിരിക്കുന്നത് ഈ ക്രിസ്തുവിന്റെ തിരുസാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ആ ക്രിസ്തുവിന്റെ തിരുസാന്നിധ്യത്തിൽ സമാധാനം അറിയുന്നതിന് വേണ്ടിയാണ്. ഭയപ്പെട്ടിരുന്ന ശിഷ്യന്മാർക്ക് യേശുവിന്റെ സമാധാനം അവരെ ഭയത്തിൽ നിന്ന് മാറ്റി. ആയതിനാൽ ക്രിസ്തീയ സമാധാനം, ദൈവികമായ സമാധാനം നമുക്ക് സ്വായത്തമാകുവാൻ ദൈവ സാന്നിധ്യം നമ്മോടുകൂടെ ഉണ്ടെന്നുള്ളതായ ബോധ്യം നമുക്കുണ്ടാകും. ആ ദൈവീയ സാന്നിധ്യം നമ്മോടുകൂടെ ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് അതിനുള്ള മാർഗം എന്താണ്? ഒന്നാമതായിട്ട് കർത്താവ് നമ്മെ കരുതുന്നു എന്നുള്ളതായ ബോധ്യം നമുക്ക് വേണം. 1 Petros 5:7 നമുക്ക് സുപരിചിതമാണ്. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ സകല ചിന്താകുലവും അവന്റെ മേലെ ഇട്ടുകൊള്ളു. കർത്താവ് നമുക്ക് വേണ്ടി കരുതുന്നു എന്നുള്ള ബോധ്യത്തോടുകൂടി ആ ബോധ്യം നമുക്ക് ഉറപ്പാകുവാൻ പിതാക്കന്മാര് നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത് കർത്താവിന്റെ തിരുസാന്നിധ്യത്തിൽ എപ്പോഴും ആ തിരുസാന്നിധ്യം നമ്മൾ ഉണ്ടായിരിക്കുവാൻ തക്കവണ്ണം ഇടവിടാതെ പ്രാർത്ഥിക്കുക. 1 Thessalonians 5:16 വളരെ ചെറിയൊരു വാക്യം ഒരു സ്ത്രീ നമ്മെ ഓർപ്പിക്കുന്നത് ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ എന്നുള്ളതാണ്. 119:164 ദാവീദ് 7 ഒരു ദിവസം പ്രാർത്ഥിച്ചു എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുവാൻ കൊലോസ്യലേഖനം 4:27 പൗലോസ്ലിഹാനെന്ന് ഓർപ്പിക്കുന്നു. പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുക, അൺസീസിംഗ് പ്രയർ, അത് നമ്മിൽ നിന്ന് മാറിപ്പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. നമുക്ക് വിശ്രമ അവസരങ്ങൾ വരുമ്പോൾ നമുക്ക് സാധാരണ ജോലി കാര്യങ്ങളിൽ നിന്ന് മാറിയുള്ള സമയങ്ങൾ വരുമ്പോൾ പലപ്പോഴും നമ്മൾ മറ്റു പലതിനും വേണ്ടി നമ്മുടെ സമയം വേർതിരിക്കും. എന്നാൽ അത് വേദവായനയ്ക്കും പ്രാർത്ഥനയ്ക്കുമായി മാറ്റുമ്പോൾ ആ തുടർന്നുള്ളതായ പ്രാർത്ഥന, എപ്പോഴുമുള്ള പ്രാർത്ഥന നമുക്ക് ദൈവസാന്നിധ്യം മറക്കാതിരിക്കുവാൻ സഹായിക്കുന്നു. ഈജിപ്തിലെ സന്യാസിമാര് അവർ ജോലി ചെയ്യുമ്പോഴും അല്ലാത്തപ്പോഴും എല്ലാം കർത്താവുമായുള്ള ബന്ധത്തിലിരിക്കണം എന്നുള്ളതുകൊണ്ടാണ് ഇടവിടാതെ പ്രാർത്ഥിക്കുവാൻ പ്രാർത്ഥന ചങ്ങല അവരുണ്ടാക്കിയത്. ഇതുപോലെ പ്രാർത്ഥനയിൽ ഇട്ടിരുന്നെങ്കിൽ മാത്രമേ ദൈവസാന്നിധ്യം അറിഞ്ഞുകൊണ്ട് നമുക്ക് ജീവിക്കുവാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് പ്രയാസങ്ങളുള്ളതായ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ കരുതലുണ്ടെന്നുള്ള ബോധ്യം നമുക്ക് ഉണ്ടാകണമെങ്കിൽ പ്രാർത്ഥനയുടെ ആ ചങ്ങല തമ്മിൽ നഷ്ടപ്പെടാതിരിക്കണം. 2 കാര്യം, യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് മുഖാന്തരം നമുക്കും നമ്മുടെ ശരീരത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പിലുള്ളതായ കോൺഫിഡൻസ് ആണ് ആവശ്യം, ഉറപ്പ്. അത് നമ്മെ മരണത്തിൽ നിന്നും മരണത്തിന്റെ ഭയത്തിൽ നിന്നും സമാധാനത്തോടെ ഈ ലോകത്ത് ജീവിക്കുവാൻ നമ്മെ സഹായിക്കുന്ന കാര്യമാണ്. കോൺഫിഡൻസ് ഓഫ് റിസറക്ഷൻ ടു എറ്റേണൽ ലൈഫ്, അത് നമുക്ക് നേടിത്തരുന്നത് കർത്താവിന്റെ ശരീര രക്തങ്ങളുടെ അനുഭവം മുഖാന്തരമാണ്. എന്റെ ശരീരം
രക്ഷിക്കുകയും
ചെയ്യുന്നവനെ അവസാന നാളെ ഞാൻ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്നുള്ളത് ഈ ലോകത്തിന്റെ പ്രശ്നങ്ങളെയും പ്രയാസങ്ങളെയും നേരിടുന്നതായ സമയത്ത് ഇതിനപ്പുറമായ ഒരു ജീവിതം നമുക്കുണ്ടെന്നും ആ ജീവിതം നമുക്ക് കർത്താവിനോടൊപ്പം വസിക്കുവാനുള്ള ഒരു അനുഭവമാണെന്നുള്ള ബോധ്യമുണ്ടാകുമ്പോൾ മരണം നമുക്ക് പ്രയാസമുള്ളതല്ല, ഹേ മരണമേ നിന്റെ ജയമെവിടെ, ഹേ മരണമേ നിന്റെ വിഷമുള്ളവിടെ എന്ന് പൗലുശ്ലീഹ ഒന്നാമത്തെ കുരുന്ന ലേഖനം 15-ാം അധ്യായത്തിന്റെ 53-54 വാക്യങ്ങളിൽ ദ്രവത്വമുള്ള ശരീരത്തിന്റെ അദ്രവത്വത്തെയും മർത്യമായ ശരീരത്തിന്റെ അമൃതതയും കൂടി അല്ലെങ്കിൽ അത് മുഖാന്തരമായിട്ട് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് പരാജയങ്ങളുണ്ടാവാം, പ്രയാസങ്ങളുണ്ടാകാം, രോഗങ്ങളുണ്ടാകാം, അപകടങ്ങളുണ്ടാകാം, പലതരത്തിലുള്ളതായ ലിമിറ്റേഷൻസ് ഈ ലോകത്തിലുണ്ട്, പലതരത്തിലുള്ളതായ പരാജയങ്ങൾ നമുക്കുണ്ട്, വിജയങ്ങളുണ്ട്. ഇതെല്ലാം ആയിരുന്നാലും കർത്താവിന്റെ ആ ഉയർത്തെഴുന്നേൽപ്പ് നമുക്ക് നൽകുന്ന വാഗ്ദാനം നിത്യജീവൻ പ്രാപിക്കുവാൻ കർത്താവിന്റെ ശരീരം മുഖാന്തരം നമുക്ക് ഒരു അച്ചാരം തന്നിരിക്കുന്നു എന്നുള്ളത് നമ്മെ മനസ്സിലാക്കേണ്ട ഒരു കാര്യവും സമാധാനത്തോടെ ഈ ലോകത്തിൽ ജീവിക്കാൻ നമ്മെ സഹായിക്കേണ്ടതുമാണ്. സാധാരണ നമ്മൾ പറയുമല്ലോ, ഡെത്ത് എന്ന് പറയുന്നത് ലാസ്റ്റ് ചാപ്റ്റർ ഓഫ് ടൈം ആണെങ്കിലും ഇറ്റ് ഈസ് ദ ഫസ്റ്റ് ചാപ്റ്റർ ഓഫ് എറ്റേണിറ്റി എന്ന് പറയാറുണ്ട്. നമുക്ക് ജീവിതത്തിലെ നിത്യമായ അനുഭവത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ 70-70 വർഷം മാത്രമുള്ള ഈ ലോകത്തിൽ നിന്ന് 7 കൊണ്ടും 70 കൊണ്ടും അളക്കാൻ പാടില്ലാത്ത വലിയൊരു ജീവിതത്തിലേക്ക് നമ്മൾ യാത്രയാകുമ്പോൾ അവിടെ നിശ്ചയമായിട്ടും ദൈവത്തിന്റെ ആ സാന്നിധ്യം അനുഭവിക്കുവാൻ തക്കവണ്ണം ഉയർത്തെഴുന്നേൽപ്പിന്റെ പ്രത്യാശ നമുക്കുണ്ടെങ്കിൽ നമുക്ക് ഈ ലോകത്തിൽ എന്ത് സംഭവിച്ചാലും എന്തു തന്നെ നമുക്ക് ഈ ലോകത്തിലുണ്ടായിരുന്നാലും ദൈവത്തിന്റെ സന്നിധിയിലുള്ള ഉയർത്തെഴുന്നേൽപ്പിന്റെ പ്രത്യാശ മരണത്തെ നേരിടുവാനും ആശങ്കകൾക്കും പ്രതികൂലങ്ങൾക്കും എല്ലാം അതീതമായിട്ട് ശക്തിയോടുകൂടിയും ഉറപ്പോടുകൂടിയും ഈ ലോകത്ത് ജീവിക്കുവാൻ അങ്ങനെ ദൈവിക സമാധാനം തമ്മിൽ വാഴുവാനും ഇടയാക്കുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. മൂന്നാമതായിട്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവികമായ സമാധാനം ഉണ്ടാവണമെങ്കിൽ ആ സമാധാനത്തെ ഭഞ്ജിക്കുന്നതായ നമ്മുടെ ഏറ്റുപറയപ്പെടാത്ത പാപങ്ങള്, നമ്മെ മുറുകെ പറ്റുന്നതായ പാപങ്ങളെ പരിപൂർണമായിട്ടും ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് അങ്ങനെ തിന്മയോട് എന്നേക്കുമായി മത്സരിച്ച് വിട പറയുന്നതായ അനുഭവം, അതിനൊരു വിൽപ്പവർ നമുക്ക് ആവശ്യമാണ്. നമ്മുടെ തീരുമാന ശക്തി ദൈവം നമുക്ക് തന്നിരിക്കുന്നത് ഇങ്ങനെയുള്ളതായ സന്ദർഭങ്ങളിൽ നമുക്ക് പാപത്തിൽ നിന്ന് സ്വതന്ത്രമാകുവാൻ സഭ നമുക്ക് കൽപ്പിച്ചിരിക്കുന്നതായ വിശുദ്ധ കുംഭസാരത്തിൽ കൂടി തിന്മയോട് എന്നേക്കുമായി വിട പറയാനുള്ള, പ്രത്യേകിച്ച് നമ്മെ മുറുകെ പറ്റുന്നതായ പല പാപങ്ങൾ ഓരോ മനുഷ്യനും വ്യത്യസ്തമായിരിക്കും. അഹങ്കാരമോ അസൂയയോ വാക്കുകളുടെ നിയന്ത്രണമില്ലായ്മയോ അസന്മാർഗീയമായ ജീവിത ശൈലിയോ ഇങ്ങനെ പലതും ഓരോരുത്തരെയും മുറുകെ പറ്റുന്നതായ പാപങ്ങളായിട്ടുണ്ട്. അത് സത്യകുംഭസാരത്തിൽ കൂടി അതിൽ നിന്ന് സ്വതന്ത്രമാകുവാൻ നമ്മൾ ശ്രമിച്ചില്ല എങ്കിൽ നമുക്ക് ദൈവീയ സമാധാനം ഉണ്ടാവുകയില്ല. പരിശുദ്ധനായ കപ്പദോക്യൻ പിതാവ് നിസായിലെ വിശുദ്ധ ഗ്രിഗോറിയോസ് ലൈഫ് ഓഫ് മോസസ് എന്ന് പറയുന്നതായ പുസ്തകം എഴുതിയാളാണ് അദ്ദേഹം. ചെങ്കടൽ കടക്കുന്ന മോശയും ജനങ്ങളും കൂടി ചെങ്കടൽ കടക്കുന്നതിനെ കുറിച്ച് ലൈഫ് ഓഫ് മോസസ് എന്ന് പറയുന്നത് ഒരു ആത്മീയമായ ദർശനമാണ്. അതിനെക്കുറിച്ച് അദ്ദേഹത്തിന്റെ ആത്മീയമായ വ്യാഖ്യാനം, ആ ചെങ്കടൽ കടക്കുന്നതായ സമയത്ത് ചെങ്കടലിന് അക്കരയ്ക്ക് കയറുമ്പോൾ മിശ്രീമരെല്ലാവരും പുറകെ ഇവരെ പിന്തുടരുന്നതായ മിശ്രീമർ മുഴുവനും ആ കടലിന്റെ നടുവിൽ എത്തുന്നവരെ കൈ നീട്ടി നിന്ന മോശ അവരൊന്നൊഴിയാതെ മുഴുവനും ആ ചെങ്കടലിൽ വന്നു എന്ന് കണ്ടപ്പോൾ കൈ വലിച്ചപ്പോൾ അത് മുഴുവനായിട്ട് ചെങ്കടലിൽ കൂടി ഒഴുകിപ്പോയി. അതിനെക്കുറിച്ച് മിശായിലെ വിശുദ്ധ ഗ്രിഗോറിയസ് പറയുന്നത് പാപത്തെ മുഴുവനായി നശിപ്പിക്കുവാൻ നമുക്ക് കഴിയണം. നമ്മുടെ ഓരോ കുംഭസാരവും പാപത്തെ മുഴുവനായി ഏറ്റുപറയുവാൻ കഴിയുന്നതാകണം. അങ്ങനെ പാപത്തെ മുഴുവനായി ഏറ്റുപറയാൻ കഴിയുന്നതല്ലെങ്കിൽ കുംഭസാരത്തിന് ശേഷം നാം ഏറ്റുപറയാത്ത പാപങ്ങൾ നമ്മുടെ പിന്നാലെ തുടരും. അപ്പോൾ മരുഭൂമി യാത്ര നമുക്ക് വളരെ അരോലസമാകും. അങ്ങനെ മരുഭൂമി യാത്ര, വാഗ്ദത്ത നാട്ടിലേക്കുള്ള നമ്മുടെ യാത്ര അരോചകമായി തുടരാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓരോ കുംഭസാരത്തിലും നമ്മുടെ അപ്പോൾ നമ്മെ മുറുകെ പറ്റുന്ന പാപങ്ങൾ മുഴുവനായി, നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിരിക്കുന്ന തെറ്റുകളെ മുഴുവനായി ഏറ്റുപറഞ്ഞ് കുംഭസാരിക്കുവാൻ നമുക്ക് കഴിയുമ്പോഴാണ് മനസ്സിന്റെ ആ സമാധാനം എന്താണെന്ന് നമ്മൾ അനുഭവിച്ചറിയുന്നത്. അങ്ങനെയുള്ളതായ അനുഭവത്തിൽ കൂടി പോകുവാനാണ് നമുക്ക് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത്. നാലാമതായിട്ട് ഫോർഗീവ് ആൻഡ് ഫോർഗെറ്റ് എന്ന് പറയുന്ന ഒരു ചിന്ത എപ്പോഴും കർത്താവ് പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18:22 വാക്യത്തില് കർത്താവ് പറയുന്നത് എത്ര പ്രാവശ്യം ക്ഷമിക്കണം, 70 ക്ഷമിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് കർത്താവ് നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, ക്ഷമിക്കുന്നതിന് അതിർത്തിയില്ല. നമ്മള് പ്രതീക്ഷിക്കാത്ത രീതിയില് നമ്മുടെ ബന്ധപ്പെട്ടവര്, നമ്മുടെ സഹോദരങ്ങളെ, സ്നേഹിതര്, നമ്മൾ വിശ്വസിച്ചവര് ഒക്കെ ചിലപ്പോൾ നമ്മെ വഞ്ചിക്കുകയോ നമുക്കെതിരായി പ്രവർത്തിക്കുകയോ നമ്മെ ഉപദ്രവിക്കുകയോ ഒക്കെ ചെയ്തതായ സാഹചര്യങ്ങൾ ഈ ലോകത്തിലുണ്ടാകും. എന്നാൽ അവിടെയെല്ലാം പരിശുദ്ധനായ പൗലോസിലേ കൊലോസിലേഖനം 3:12 വാക്യത്തിൽ തമ്മിൽ ക്ഷമിക്കുക, ഓരോരുവൻ തമ്മിൽ ക്ഷമിക്കുക എന്നുള്ളത് ജീവിതത്തിന്റെ ആദ്യ പാഠമാകണമെന്ന് നമ്മൾ പഠിപ്പിക്കുക. പാപ ചെയ്ത യേശു ക്രിസ്തു ചെയ്തത് എന്താ? യേശു ക്രിസ്തുവിനെ ന്യായാധിപന്മാരുടെ മുമ്പിലേക്ക് കൊണ്ടുപോകുന്നതായ സമയത്ത് എല്ലാവരും തള്ളിപ്പറഞ്ഞാലും ഞങ്ങൾ ആരും തള്ളിപ്പറയില്ല എന്ന് പറഞ്ഞ എല്ലാ ശിഷ്യന്മാരും കർത്താവിനെ വിട്ടോടിപ്പോയി. പത്രോസ്ലീഹ കുറെ കൂടെ മുന്നോട്ട് വന്നുവെങ്കിലും അവസാനം പത്രോസ്ലീഹയും തള്ളിപ്പറഞ്ഞു. അവരുടെ ജീവിതത്തിന്റെ അല്ലെങ്കിൽ അവരുടെ ജീവനിലുള്ളതായ അവരുടെ പ്രത്യാശയില് അല്ലെങ്കിൽ ആഗ്രഹത്തില് ആ വിലകീനത അവർക്ക് വന്നതാ. എങ്കിൽ പോലും കർത്താവ് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ഈ ശിഷ്യന്മാര് തന്നെ ഇത്രയും നാള് തന്റെ കൂടെ കൊണ്ടു നടന്ന് ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാം പ്രവർത്തിക്കുകയും അവരെ കൊണ്ട് അനേകം രോഗികളെ സൗഖ്യമാക്കുക, എണ്ണ തേച്ച് സൗഖ്യമാക്കാനുള്ള എല്ലാ വരങ്ങളും കൃപകളും എല്ലാം നൽകിയതാണ് എങ്കിൽ പോലും ആ ശിഷ്യന്മാർ തന്നെ അവസാനം തള്ളി പറഞ്ഞപ്പോൾ കർത്താവ് ആ അവരുടെ തെറ്റുകളെ പരിപൂർണമായിട്ട് ക്ഷമിക്കുകയാണ് ചെയ്യുന്നത്. ഉയർത്തെഴുന്നേറ്റ കർത്താവ് ആദ്യം തന്നെ ശിഷ്യന്മാർക്ക് നിങ്ങൾക്ക് സമാധാനമെന്ന് പറഞ്ഞ് അവരുടെ മുമ്പാകെ പ്രത്യക്ഷപ്പെടുക. പത്രോസ്ലീഹായെ പ്രത്യേകമായി വിളിച്ച് ആ ക്ഷമ അറിയിക്കുകയും മാത്രമല്ല ആ പുതിയതായ തന്റെ സഭയുടെ എല്ലാ ശിക്ഷണത്തിലും ഉത്തരവാദിത്തപ്പെട്ടതായ ചുമതല അദ്ദേഹത്തിന് കൊടുക്കുകയും ചെയ്തു. ഇങ്ങനെ നാം മനസ്സിലാക്കുന്ന ഒരു വലിയ കാര്യം, ക്രൂശിന്മേൽ വെച്ച് തന്നെ ഉപദ്രവിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച യേശു ക്രിസ്തുവിനെ പോലെ കല്ലെറിയുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചതായ സേപാനോ സഹതായെ പോലെ പൂർണമായിട്ടും യാതൊരു അർഹതയുമില്ല അവർക്ക് ക്ഷമിക്കാൻ എന്ന് നമുക്ക് ഉത്തമ ബോധ്യം ഉണ്ടെങ്കിൽ പോലും, അല്ലെങ്കിൽ അവരോട് ക്ഷമിക്കുവാൻ യാതൊരു തരത്തിലും സാധ്യതയില്ല എങ്കിൽ പോലും ആ സാധ്യതയ്ക്ക് അതീതമായി അവരോട് ക്ഷമിക്കുവാനും സഹിക്കുവാനും അത് മറക്കുവാനും കഴിയണം. ക്ഷമയെന്ന് പറയുന്നത്, ക്ഷമ പൂർണ്ണമാകുന്നത് അത് പരിപൂർണമായി നമ്മുടെ മനസ്സിൽ നിന്ന് മറക്കുകയും കൂടി ചെയ്യുമ്പോഴാണ്. അപ്പോൾ അങ്ങനെ തമ്മിൽ തമ്മിൽ ക്ഷമിക്കുവാനുള്ള വരമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് എന്നോർക്കണം. അങ്ങനെ ആ ക്ഷമിക്കാനുള്ള വരം കർത്താവ് തന്നിട്ടുണ്ട്. ആ വരം ഉപയോഗിക്കുന്നതായ സമയത്ത് ആണ് നമ്മെ സമാധാനത്തിലേക്ക് നയിക്കുന്നത്. പ്രതികാരം ചെയ്യുവാനും പകരം ചെയ്യുവാനും നാം ശ്രമിക്കുമ്പോൾ പ്രശ്നങ്ങൾ കൂടുതലായി നമ്മുടെ ജീവിതത്തിൽ വരികയും ഒരിക്കലും നമ്മുടെ മനസ്സ് അസ്വസ്ഥമാകുന്നത് അത് 10 അസ്വസ്ഥമായി തീരുകയും എന്നാൽ പരിപൂർണമായിട്ട് നിരുപാധികം ക്ഷമിക്കുകയും ക്ഷമ ചോദിക്കുകയും ചെയ്യുന്നതായ സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വലിയ ഹൃദയ സമാധാനം നമ്മുടെ മനസ്സിലെ വരുന്നു എന്നുള്ളതാണ് നമുക്ക് ആശ്വസിക്കാനുള്ളത്. അവസാനമായി ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കട്ടെ, നമ്മുടെ സമാധാനം നഷ്ടപ്പെടുത്തുന്ന വലിയ ഒരു രോഗമാണ് നമുക്ക് സ്വാർത്ഥത എന്ന് പറയുന്നത്. ഈ സ്വാർത്ഥതയെ ഒഴിവാക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അതെങ്ങനെയാണ് സാധിക്കുന്നത്? When we practice sharing to get away from selfishness. നമ്മൾ നിശ്ചയമായിട്ടും നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി, ദൈവം നമുക്ക് സൗജന്യമായി തന്നത് മറ്റുള്ളവർക്ക് സൗജന്യമായി കൊടുക്കുവാൻ ആ ഒരു പങ്കുവെക്കലിന്റെ അനുഭവത്തിലേക്ക് നമ്മൾ വരുമ്പോഴാണ് നമുക്ക് മുഴുവനും ആർജിക്കണം. ഓരോന്നും ആർജിക്കുമ്പോൾ സമാധാനം ഉണ്ടാകണം എന്ന് ആർജിക്കുന്നതിനേക്കാൾ നമ്മുടെ സ്വാർത്ഥത വർദ്ധിക്കുക. ഹൈന്ദവ തത്വത്തിൽ പറയുന്നുണ്ടല്ലോ, അർത്ഥാന മാർജനെ ദുഃഖം ആർജിതാനാന്തു രക്ഷണ ആയേ ദുഃഖം ഏ ദുഃഖം അർത്ഥക്കീം ദുഃഖഭാജനമെന്ന. ധനം ആർജിക്കുമ്പോഴും അത് കൊടുക്കുമ്പോഴും അതുകൊണ്ട് ക്രയവിക്രയം ചെയ്യുമ്പോഴും എല്ലാം ദുഃഖമാണെന്ന് പറയുമ്പോൾ കർത്താവ് നമ്മളോട് പറയുന്നത് ധനം കൊണ്ട് നീ സ്നേഹിതന്മാരെ ഉണ്ടാക്കിക്കൊള്ളുവീനെന്നാണ്. ആ അങ്ങനെ നിനക്ക് സ്വാർത്ഥത വർദ്ധിപ്പിക്കുന്നതായ ധനം കൊണ്ട് നീ സ്നേഹിതന്മാരെ ഉണ്ടാക്കിക്കൊള്ളുവീൻ, നിന്റെ നിക്ഷേപം സ്വർഗത്തിലാകട്ടെ. ഇതെല്ലാം കർത്താവ് പഠിപ്പിക്കുന്നത് നമ്മുടെ ഹൃദയ സമാധാനം നമ്മിൽ ആർജിച്ചെടുക്കുവാനാണ്. 1 കൊരിന്ത്യർ 12:28 പറയുന്നത് സഹായം ചെയ്യുവാനുള്ള വരമെന്ന്. അനേക വരം അവിടെ പറയുന്നുണ്ട്, ഭാഷാപരവും പ്രവചനപരവും ഒക്കെ എല്ലാം പറയുന്ന കൂട്ടത്തില് ഒരു വരം കൂടെ പറയുന്നുണ്ട്, അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. സഹായം ചെയ്യുവാനുള്ള വരം നമുക്ക് ദൈവം തമ്പുരാൻ തന്നിരിക്കുന്നതിന് സന്തോഷത്തോടുകൂടെ മറ്റുള്ളവർക്ക് ദാനം ചെയ്യുവാൻ നമുക്ക് സാധിക്കുന്ന ആ വലിയ അനുഭവത്തിലേക്ക് നമ്മൾ വരുമ്പോഴാണ് ഹൃദയത്തിന്റെ സമാധാനം നമുക്കുണ്ടാകും. സ്വാർത്ഥത നമ്മുടെ സമാധാനം നഷ്ടപ്പെടുത്തുന്നു, അതേസമയത്ത് പങ്കിടൽ നമുക്ക് സമാധാനം തിരിച്ചു നൽകുകയാണ്. മദർ തെരേസ പറഞ്ഞ ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാ, ലൈഫ് ടേക്സ് ന്യൂ മീനിങ് വെൻ വി ലീവ് ഫോർ അതേഴ്സ് എന്നുള്ളതാ. ജീവിതം നമുക്ക് പുതിയൊരു അർത്ഥത്തിലും ഭാവത്തിലുമായി തീരുന്നത് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാൻ തുടങ്ങുമ്പോഴാണ്. ഇൻഡിവിജ്വലായ ഒരു വ്യക്തി അവനൊരു കുടുംബമായി വന്നു കഴിയുമ്പോൾ അവന്റെ ഭാര്യയ്ക്ക് വേണ്ടി അവൻ ജീവിക്കുന്നു, അപ്പോൾ അവന്റെ ജീവിതത്തിൽ പുതിയൊരു അർത്ഥം കിട്ടുക. അവന് കുഞ്ഞുങ്ങളുണ്ടാകുമ്പോൾ അവർ രണ്ടുപേരും കൂടി കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നു, അപ്പോഴും പുതിയൊരർത്ഥം അവർക്കുണ്ടാവുക. അതുപോലെ ലഭിക്കുന്നത് മറ്റുള്ളവർക്ക് പങ്കുവെക്കുമ്പോൾ അതിനേക്കാൾ പുതിയ ഒരനുഭവം ഉണ്ടാവുകയാണ്. ഐഡാസ് കടറിന്റെ ജീവിതം നമുക്കറിയാം, അവർക്ക് ലഭിച്ചതായ കഴിവുകൾ മുഴുവനും ചെന്നൈയിലെ അനേകം ആളുകൾക്ക് വേണ്ടി തന്റെ ജീവിതം മുഴുവനും സമർപ്പിക്കുവാൻ സാധിച്ചതുകൊണ്ടാണ് വെല്ലൂർ ആശുപത്രി ഇന്ന് വളർന്ന് വലുതായിരിക്കുന്നത് നമുക്കറിയാം. ആ വലിയ ഡെഡിക്കേഷൻ അവരുടെ ജീവിതം മുഴുവനും പാവപ്പെട്ടവർക്ക് വേണ്ടി പങ്കുവെച്ചപ്പോൾ തനിക്ക് ലഭിച്ചത് മുഴുവൻ ദൈവത്തിന് കൊടുത്തതായ സമയത്ത് അവര് ആ സ്വാർത്ഥതയിൽ നിന്ന് സ്വതന്ത്രമായി അവർക്ക് പങ്കുവെക്കാനുള്ള അനുഭവം ഉണ്ടായപ്പോൾ സമാധാനം, ദൈവിക സമാധാനം അവർക്ക് നേടുവാൻ കഴിഞ്ഞു. ഈ വാക്കുകളോടുകൂടെ ഇന്നത്തെ ഈ ധ്യാനം ഇവിടെ അവസാനിപ്പിക്കട്ടെ. നമുക്ക് ദൈവം തന്നിരിക്കുന്നതായ ഒരു വലിയ ദൈവിക സമാധാനത്തിന്റെ ആഹ്വാനം ഉൾക്കൊള്ളുവാൻ, ദൈവ സാന്നിധ്യ ബോധത്തിൽ ജീവിക്കുവാൻ, ഉയർത്തെഴുന്നേറ്റ കർത്താവിന്റെ സാന്നിധ്യബോധത്തിൽ ജീവിക്കുവാനും, നമ്മുടെ ഉയർത്തെഴുന്നേൽപ്പിലുള്ള പ്രത്യാശയോടുകൂടെ ജീവിക്കുവാനും, നമ്മുടെ പാപത്തിൽ നിന്ന് പരിപൂർണമായി എന്നേക്കുമായി സ്വതന്ത്രമാകുവാൻ ആത്മാർത്ഥമായ കുംഭസാരത്തിൽ കൂടി ആ സമാധാനം നേടുവാനും, നമ്മെ ഉപദ്രവിച്ചവരാരായിരുന്നാലും ഏത് തരത്തിലുള്ളവരായിരുന്നാലും അവരെ യാതൊരു ക്ഷമയും അർഹിക്കാത്തവരാണെങ്കിലും അവരോട് പരിപൂർണമായി ക്ഷമിക്കുവാനും, നമ്മുടെ സ്വാർത്ഥതയ്ക്ക് അതീതമായിട്ട് പങ്കുവെക്കിന്റെ അനുഭവത്തിലേക്ക് വരുവാൻ നമുക്ക് സാധിക്കുമ്പോൾ ദൈവിക സമാധാനം നമുക്ക് നേടുവാൻ കഴിയും. അതിനിടയാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ ചുരുക്കുന്നു. ഈ സമ്മേളനത്തിൽ ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ സംബന്ധിക്കുവാനും നിങ്ങളോടൊപ്പം അല്പസമയം ചെലവഴിക്കുവാനും ഇടയായതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് എല്ലാവരോടും നന്ദി അർപ്പിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട അഭിനയോടും രാജേഷനോടും രാജനോടും എല്ലാം നന്ദി അർപ്പിച്ചുകൊണ്ടും എന്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മെ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.
പെന്തിക്കോസ്തി പെരുന്നാളിലേക്ക് സഭ പ്രവേശിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ സ്വർഗീയ സമാധാനം അനുഭവിക്കുവാനും ദൈവിക സമാധാനത്തിന്റെ നിറവിൽ ജീവിക്കുവാനും നമ്മെ ഒരുക്കുന്ന അനുഗ്രഹീതമായ തിരുമേനിയുടെ വചനങ്ങൾക്ക് പ്രത്യേകമായ സന്തോഷവും നന്ദിയും അറിയിക്കുകയാണ്. പുതിയ നിയമം തുടങ്ങുമ്പോൾ തന്നെ ആദ്യത്തെ സന്ദേശം എന്ന് പറയുന്നത് സമാധാനമാണ്. ന്യൂ ടെസ്റ്റ്മെന്റ് ഹിസ്റ്ററി തുടങ്ങുന്നത് എങ്ങനെയാ? കന്യാമറിയാമിനോട് ഗബ്രിയൽ മാലാഖ വന്ന് യേശു ക്രിസ്തുവിന്റെ ജന്മത്തിന്റെ കാര്യം പറയുമ്പോൾ കൃപ നിറഞ്ഞ വിളി നിനക്ക് സമാധാനം. സമാധാനം എന്ന് പറഞ്ഞാ തുടങ്ങുന്നത്, പുതിയ നിയമം തുടങ്ങുന്നത് എങ്ങനെയാ? സമാധാനത്തിന്റെ വാക്കിലാണ്. യേശു ക്രിസ്തു തന്റെ ഉയർപ്പിന് ശേഷം പ്രത്യക്ഷപ്പെടുമ്പോ തിരുമേനി പറഞ്ഞതുപോലെ സമാധാനം ആശംസിച്ചുകൊണ്ടാണ്. ഇപ്പോ ഈ ഇവിടെ ഈ ഭാഗത്തും സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നയിച്ചു പോകുന്നു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നയിച്ചു പോകും, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്നത് പോലെയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്തു ഉയർത്തെഴുന്നേൽക്കുമ്പോ ശിഷ്യന്മാരെ പറഞ്ഞ് ലോകത്തിൽ സുവിശേഷം അറിയിക്കാനായിട്ട് വിടുമ്പോ അവരോട് പറഞ്ഞതാ, നിങ്ങൾ ചെന്നു കഴിയുമ്പോ എവിടെ ചെന്ന് കഴിഞ്ഞാൽ ആദ്യം എന്താ കൊടുക്കണ്ടേ? ഞാൻ നിങ്ങൾക്ക് തന്ന ഈ സമാധാനം നീ അവർക്ക് കൊടുക്കണം, സമാധാനം കൊടുക്കണമെന്ന് പറഞ്ഞ വലിയ അസമാധാനത്തിന്റെ നിറവിൽ ഒരു ഒരു സാഹചര്യത്തിലാണ് ലോകം ഇന്ന് നിൽക്കുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ അസമാധാനം എന്ന് പറയുന്നത് തീവ്രവാദത്തിന്റെ അസമാധാനം, അതങ്ങനെ നിൽക്കുന്നു. അമേരിക്കയിലാണെങ്കിൽ നമ്മുടെ ഇപ്പൊ തിരുമേനി അവസാനം പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ വലിയ വിഷയങ്ങളാ. ഏതാ? മറക്കാൻ പറ്റാത്ത കാര്യം, ആർക്കും ഒന്നും മറക്കാൻ പറ്റുന്നില്ല അല്ലേ, ക്ഷമിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് എന്തെന്ത് അസമാധാനങ്ങളാ, എന്ത് അസ്വസ്ഥതകളാ. തീവ്രവാദത്തിന്റെ ഒക്കെ പോട്ടെ, അതൊക്കെ ഓരോ ലോകത്തെ മനുഷ്യരെ ഇന്നും കാബൂളിൽ എത്ര 800 പേരോ എത്ര മനുഷ്യരാ, 800 പേര് പരിക്കേറ്റിരിക്കുന്നു, 60 പേര് മരിച്ചു കാബൂൾ. അപ്പോ അങ്ങനെ അസമാധാനത്തിന്റെ ഓരോരോ വേദനകൾ ഓരോ സമൂഹത്തിലുണ്ടാകുമ്പോ സത്യത്തില് അമേരിക്കയിൽ നമ്മുടെ സുറിയാനി ക്രിസ്ത്യാനികളുടെ ഇടയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വിഷയം തിരുമേനിയാണ്. അവസാനം പറഞ്ഞ സംഗതികളൊക്കെ നമ്മൾ ഗൗരവമായിട്ട് തന്നെ എടുക്കേണ്ട ഒരു കാര്യമാണ്. പരിശുദ്ധാത്മാവിന് വേണ്ടി തയ്യാറാകുമ്പോൾ ഈ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ഒരു ജീവിതം നമുക്ക് ഇവിടെ നടത്തണമെങ്കിൽ എന്തുവാ, ഫോർഗീവ് ആൻഡ് ഫോർഗെറ്റ് എന്നൊക്കെ പറയുന്നത്, അത് ഒരാളൊരു തെറ്റ് ചെയ്യുന്നത് മാത്രമല്ലല്ലോ, നമ്മള് മറ്റുള്ളവരോട് മുഴുവൻ പകയും ദേഷ്യവും അപരൻ ശത്രുവാണെന്നുള്ള അല്ലേ, അപരൻ എനിക്ക് ആരൊന്നും ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഒരാളോട് ആരൊന്നും ചെയ്യണമെന്ന് പോലും ഇപ്പൊ നിർബന്ധമില്ല മനുഷ്യർക്ക്. അപരൻ ശത്രുവാണ്, എല്ലാവരും എന്റെ ശത്രുവാണ്, അപരൻ ശത്രുവാണെന്നുള്ള ഒരു ചിന്തയിലാണ് പലപ്പോഴും മനുഷ്യന്റെ മനസ്സങ്ങനെയാ ഇപ്പോ പ്രവർത്തിക്കുന്നത്, ഞാൻ മാത്രം. അപ്പൊ അതടുത്ത് സ്വാർത്ഥതയുടെ എന്റെ കാര്യം മാത്രം, ഞാൻ മാത്രം എന്നുള്ള ചിന്ത. ഇത് സമാധാനം ലോകം തരുന്നത് പോലെയുള്ള, ലോകം തരുന്നത് പോലെയുള്ള സമാധാനം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഈ ലോക സമർത്ഥിയുടെ കാര്യമാണ്, സമർത്ഥിയുടെ കാര്യവും മറ്റു കാര്യങ്ങളും ഒക്കെ. അങ്ങനെയുള്ള സമാധാനമല്ല ക്രിസ്തു തരുന്നത്. അങ്ങനെയാണെങ്കിൽ കന്യാമറിയാമിന്റെ അടുത്ത് പറയുമ്പോ അങ്ങനെയല്ലല്ലോ. കന്യാമറിയാമിനോട് പറയുന്നത് എന്താ, നിനക്ക് സമാധാനം എന്ന് പറഞ്ഞു, പിന്നെ ആ ജീവിതം മുഴുവൻ എന്തോ പാടാ, എന്ത് ബുദ്ധിമുട്ടുകളാ, ദുഃഖമല്ലേ, വേദനയല്ലേ. ശിഷ്യന്മാരോടും പറഞ്ഞു എന്താ, ഞാൻ നിങ്ങൾക്ക് എന്റെ സമാധാനം തന്നേച്ചു പോകുന്നു എന്ന് പറഞ്ഞു. എന്നിട്ടെന്താ, അവര് പോയി മുഴുവൻ ദുഃഖങ്ങളും വേദനകളും. അപ്പൊ ലോ ക്രിസ്തുവിന്റെ സമാധാനം എന്ന് പറയുന്നത് ലോകം തരുന്നത് പോലെയുള്ള സമാധാനമാണ്. അത് നമ്മുടെ പ്രവൃത്തികൾ, നമ്മെ പറ്റിയുള്ള ദൈവിക പദ്ധതികൾ അതിന്റെ പൂർണതയിൽ പൂർത്തീകരിക്കുന്ന സമാധാനമാണ്. നമ്മെ പറ്റിയുള്ള ദൈവിക പദ്ധതികൾ അതിന്റെ പൂർണതയിൽ പൂർത്തീകരിക്കാൻ, സത്യത്തിൽ എന്തുകൊണ്ടാണ് നമ്മെ പറ്റിയുള്ള ദൈവിക പദ്ധതികൾ അതിന്റെ പൂർണതയിൽ പൂർത്തീകരിക്കാൻ നമുക്ക് സാധിക്കാതെ വരുന്നത്? തിരുവനി പറഞ്ഞ കാര്യങ്ങളല്ല, നമ്മൾ ഇതിനകത്തൊക്കെ വറീടാ. ഈവൻ പറഞ്ഞ 5 കാര്യങ്ങൾ, ഈ 5 കാര്യങ്ങളിൽ നമ്മൾ വറീഡായിട്ട് പ്രയാസത്തിലായിരിക്കുന്നത് കൊണ്ട് നമ്മെപ്പറ്റിയുള്ള നമ്മുടെ ദൈവീക പദ്ധതികൾ, നമ്മെപ്പറ്റിയുള്ള ദൈവീക പദ്ധതികൾ അതിന്റെ പൂർണ്ണതയിൽ പൂർത്തീകരിക്കാൻ നമുക്ക് സാധിക്കാതെ വരുന്നു. അങ്ങനെ നമ്മൾ സമാധാനമില്ലാത്തവരായി ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടും. സമാധാനമില്ലാത്തവരായി ഈ ലോകത്തിൽ നിന്ന് നാം മാറ്റപ്പെടുന്നതിന്റെ കാരണം ഈ പറഞ്ഞ അഞ്ചു കാര്യങ്ങൾ നമ്മുടെ മനസ്സിനെ അസമാധാനമുള്ളവരാണ്. അതിന്റെ അസമാധാനത്തിൽ നമ്മൾ ജീവിക്കുന്നു, അതിന്റെ അസമാധാനത്തിൽ ജീവിക്കുന്നു. അങ്ങനെ ആ അസമാധാനത്തിൽ നാം ജീവിക്കുന്നത് കൊണ്ട് നമ്മുടെ കാര്യങ്ങളൊന്നും ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മുടെ പ്രവൃത്തികളൊക്കെ നമ്മളെ പറ്റിയുള്ള ദൈവിക പദ്ധതികളൊന്നും തന്നെ നമുക്ക് അതിന്റെ പൂർണ്ണതയിൽ ചെയ്യാൻ സാധിക്കുന്നില്ല. അതെല്ലാം നമ്മളിങ്ങനെ മനസ്സിൽ വെച്ച് അതിന്റെ ദുഃഖവും ബുദ്ധിമുട്ടും അല്ലേ വരണവും ഒരു കാര്യവും അതിന്റെ പൂർണ്ണതയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നു. അങ്ങനെ നമ്മൾ അസമാധാനത്തിൽ ജീവിക്കുന്നു. ഈ പെന്തിക്കോസ്തി പെരുന്നാളിൽ സത്യത്തിൽ നമ്മളൊരു ചില മാറ്റങ്ങളൊക്കെ വരണം. സത്യം ജീവിതത്തിൽ ചില മാറ്റമൊക്കെ വരണം ഈ പെന്തിക്കോസ്തി പെരുന്നാൾ. ഇങ്ങനെയുള്ള ഈ അഞ്ച് കാര്യങ്ങൾ പ്രധാനമായിട്ടും നമ്മുടെ മനസ്സിലൊന്ന് ഒന്ന് തറച്ച് അതൊക്കെ എൻ്റെ ജീവിതത്തെ അലട്ടുന്നുണ്ടോ, അങ്ങനെ അലട്ടുന്ന കാര്യങ്ങളാണെങ്കിൽ അതിൽ നിന്ന് മാറി എന്നെ പറ്റി ഉള്ള ദൈവീക പദ്ധതികൾ, എനിക്ക് ദൈവം തന്നിരിക്കുന്ന കഴിവ്, എനിക്ക് തന്നിരിക്കുന്ന അവസരങ്ങൾ, എനിക്ക് തന്നിരിക്കുന്ന താലന്തുകൾ, അതൊക്കെ അത് പൂർണ്ണമായിട്ടും ഭംഗിയായിട്ടും വിനിയോഗിച്ച് നമ്മുടെ സമൂഹത്തിന്റെ നന്മയ്ക്കും കുടുംബത്തിന്റെ നന്മയ്ക്കും രാജ്യത്തിന്റെ നന്മയ്ക്കും പൊതു നന്മയ്ക്കും ഒക്കെ പ്രയോജനപ്പെടുന്ന രീതിയിൽ, നമ്മുടെ നന്മയ്ക്കും ഒക്കെ പ്രയോജനപ്പെടുന്ന രീതിയിൽ നമുക്ക് പ്രവർത്തിക്കുവാൻ ജീവിക്കുവാൻ സാധിക്കുന്നുണ്ടോ എന്നൊന്ന് വിലയിരുത്താൻ ഈ പെന്തിക്കോസ്തി പെരുന്നാൾ മുഖാന്തരമായി തീരണം എന്നുള്ളതാണ് അഭിയുന്ന തിരുമനസ് കൊണ്ട് ഈ ധ്യാനത്തിലൂടെ അർത്ഥമാക്കിയത് എന്നുള്ളത് നമ്മൾ മറന്നു പോകും. തിരുമേനിയോടുള്ള നന്ദി സ്നേഹം എല്ലാം പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. അദ്ദേഹത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും മലങ്കര സഭയുടെ അഭിമാനത്തിന് വേണ്ടി തിരുമേനിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും ദൈവം വാഴ്ത്തട്ടെ. അതിന് എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണം എന്നുള്ളതും പ്രത്യേകമായിട്ട് അറിയിച്ചുകൊണ്ട് ഇപ്പോൾ ഗായക സംഘം ഒരു ഗാനം ആലപിക്കുന്ന തുടർന്ന് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നു.
എന്നുടയോനെ നീ എന്നെ കൺമണി പോൽ കാത്തിടണം എന്നുള്ള ഗീതത്തിന്റെ 6 ലൈന് പാടി മധ്യസ്ഥ പ്രാർത്ഥന.
എന്നുടയോനെ നീ എന്നെ കൺമണി പോൽ കാത്തിടണമേ, നിൻചിറകാലെ മറച്ചു വരി കയ്യിൽ നിന്നെ കാക്കണമേ, ഒളിവായി നോക്കിടാതെന്റെ കണ്ണുകളെ നീ കാക്കണമേ, വഞ്ചന കേൾക്കാതഴിയന്റെ കാതുകളെയും കാക്കണമേ. എന്നാദരങ്ങൾക്കെന്നും നീ കവനതായും നിൽക്കണമേ, എന്നുള്ളിൽ ദോഷം ചെയ്യുവാൻ ഉള്ള വിചാരമുദിക്കരുതേ.
മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള പേരുകൾ പ്രത്യേകമായിട്ട് പറയുന്നത് ആലീസ്, ബ്രെയിൻ ട്യൂമർ ബാധിച്ച് ഇപ്പോഴ ചികിത്സയിലാണ്, ആലീസിന് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക. പിന്നെ ഒരു ജോൺസി, ജോൺസിയും ഇങ്ങനെ ബ്രെയിൻ ട്യൂമർ സർജറി കഴിഞ്ഞിരിക്കുന്നു, ജോൺസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മുടെ നിരന്തര വർക്കാനുള്ള രൂപേനെ, അതുപോലെ ഡാനിയലിനെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഒളി താമരവേലിൽ മറ്റാരെങ്കിലും നമ്മുടെ ഓർമ്മയിൽ പ്രയാസം അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അവരുടെ സൗഖ്യത്തിൽ ആശ്വാസമായിട്ട് പ്രാർത്ഥിക്കുക.
ബാലക്ഷമവർ, ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ഞങ്ങളുടെ ജീവിതത്തെ വീണ്ടും പുതുക്കുവാൻ കാത്തിരിപ്പിന്റെ സ്വർഗീയമായ നിമിഷങ്ങളിലൂടെ പ്രാർത്ഥനാപൂർവം ഞങ്ങൾ ജീവിതത്തെ മുന്നോട്ട് നിജപ്പെടുത്തുമ്പോൾ, വരുന്ന ഞായറാഴ്ച ഞങ്ങൾ ഏത് കർമ്മങ്ങളിൽ ഏർപ്പെടുന്നുവോ ആ വിശുദ്ധമായ കർമ്മങ്ങളിലും കുദാശകളിലൂടെയും ലഭിക്കാനിരിക്കുന്ന സ്വർഗീയമായ നന്മകളെ വളരെ താല്പര്യത്തോടുകൂടി തിരിച്ചറിയുവാൻ ഞങ്ങൾക്കിന്ന് ലഭിക്കപ്പെട്ട സ്വർഗീയമായ വചനങ്ങൾക്കായി കർത്താവെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. മഹാപുരോഹിതന്മാരുടെ അനുഗ്രഹീതമായ സന്ദേശം വിശ്വാസ സമൂഹത്തിനും സഭയ്ക്കും പ്രയോജനപ്പെടുത്തുവാനും ഇതിൽ പങ്കാളികളായവർക്കും അവരുടെ ഭവനങ്ങൾക്കും നന്മയ്ക്ക് മുഖാന്തരമാക്കുവാനും വലിയവനായ ദൈവം തമ്പുരാൻ സഹായിക്കണമേ എന്ന് മുട്ടിപ്പായി അപേക്ഷിക്കുന്നു. ശിഷ്യന്മാരുടെ മധ്യേ അടച്ചിട്ട മുറിക്കുള്ളിൽ പ്രാർത്ഥനാപൂർവം കടന്നു ചെന്ന കർത്താവിന്റെ ആണിപ്പാടുള്ള കലം നീട്ടി അവരെ അനുഗ്രഹിക്കുകയും നിങ്ങൾക്ക് സമാധാനമെന്ന ആശീർവാദം നൽകുകയും ചെയ്തപ്പോൾ വേദപുസ്തകത്തിൽ ഞങ്ങൾ വായിക്കുന്നു, ഇത് കണ്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. ഈ സന്തോഷം ഞങ്ങൾക്ക് ഈ വചന കേൾവിയിലൂടെ ലഭിക്കാൻ തക്കവണ്ണം അവസരം ഒരുക്കി തന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി വചനം കൽപ്പിച്ച് ഞങ്ങളെ അനുഗ്രഹിച്ച അഭിമന്യ തിരുമനസ്സിനെ സമർപ്പിക്കുന്നു. പിതാവിന്റെ ശുശ്രൂഷകളിൽ കർത്താവിന്റെ കാരുണ്യവും കൃപയും സമൃദ്ധമായി ലഭിക്കാനും ലഭിക്കപ്പെട്ട വചനങ്ങളിലൂടെ ഞങ്ങളുടെ ആത്മാവും ഞങ്ങളുടെ മനസ്സും ശരീരവും പുതുക്കപ്പെടുവാനും ദൈവം സഹായിക്കണമേ. ഇന്ന് ഈ പ്രാർത്ഥനാ സംഗമത്തിൽ ഞങ്ങൾക്ക് നേതൃത്വം നൽകിയ ഭദ്രാസനത്തേക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കാരുണ്യവും കൃപയും കൂട്ടായിരിക്കണമേ. ഭംഗിയായി ഇടയ ശുശ്രൂഷ നടത്തുവാൻ ദൈവം തമ്പുരാന്റെ കൃപ നൽകണമേ. എല്ലാ വൈദികർക്കായും പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മനസ്സുകളിൽ ആഴമേറിയ നൊമ്പരങ്ങളും ആഴത്തിലുള്ള അറിവുകളും ലഭിക്കാൻ തക്കവണ്ണം ഇന്നത്തെ വചന കേൾവി സാധ്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിശ്വാസ സമൂഹങ്ങളായ എല്ലാ ഇടവകകളെയും സമർപ്പിക്കുന്നു. ഇന്ന് ഈ ടെലിഫോൺ സന്ദേശത്തിലൂടെ പ്രത്യേക താല്പര്യമെടുത്ത് ശ്രവിക്കുവാനിടുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളെയും അവരുടെ കുടുംബങ്ങളെയും പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെയും വാഴ്ത്തണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളൊക്കെ കടന്നു വരാൻ മുഖാന്തരമായ ഞങ്ങളുടെ ഭവനങ്ങൾ, ഞങ്ങളുടെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ഞങ്ങളുടെ ജന്മഗൃഹങ്ങൾ, ജന്മം നൽകിയ ഇടവകൾ, അതൊക്കെ പരിശുദ്ധാത്മാവിന്റെ കൃപ മൂലം പുതുക്കപ്പെടണമേ. സഭയ്ക്ക് നേതൃത്വം നൽകുന്ന പരിശുദ്ധ ബാവാ തിരുമേനിയെ, എല്ലാ തിരുമേനിമാരെയും വൈദികരെയും കർത്താവിന്റെ കൃപ കൊണ്ട് നിറപ്പാൻ ഈ പെരുന്നാൾ മുഖാന്തരമാകണമേ. പഴയ നിയമകാലഘട്ടങ്ങളിൽ യഹൂദന്മാർ ന്യായപ്രമാണത്തിന്റെ വെളിച്ചത്തിൽ ജീവിച്ചതുപോലെ പുതിയ നിയമ ഇസ്രായേലായ ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവിന്റെ കൃപയിൽ ജീവിപ്പാൻ തക്കവണ്ണം ഈ പെരുന്നാൾ വീണ്ടും വലിയ മുഖാന്തരങ്ങൾ ഉണ്ടാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങൾ ഇന്ന് പ്രാർത്ഥനാ ശുശ്രൂഷയിൽ സമർപ്പിക്കുന്ന രോഗികൾക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, രോഗം കടന്നു വരുമ്പോൾ നിന്നെ കൂടുതൽ അറിയുവാനുള്ള മുഖാന്തരങ്ങളാണെന്ന് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിലും അതുമൂലം അവരുടെ ശാരീരികവും മാനസികവും വൈകാരികപരവുമായ ബുദ്ധിമുട്ടുകളെ കർത്താവ് സ്പർശിച്ച് അനുഗ്രഹിപ്പാൻ തക്കവണ്ണം ഈ പ്രാർത്ഥനാ സംഗമത്തിന്റെ പ്രാർത്ഥന ദൈവം തമ്പുരാൻ വിലമതിക്കണമേ. അങ്ങയുടെ പാദപീഠത്തിങ്കിലേക്ക് സമർപ്പിക്കപ്പെട്ടവരൊക്കെയും അങ്ങയുടെ കരസ്പർശനത്താലും ആശീർവാദത്താലും വചനത്താലും സൗഖ്യമാക്കപ്പെട്ടതുപോലെ അവിടുത്തെ കൃപ കൊണ്ടും കരുണ കൊണ്ടും ദിവ്യമായ അനുഭൂതി കൊണ്ടും സ്പർശനം കൊണ്ടും ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് കർത്താവ് രോഗസൗഖ്യം നൽകണമേ. ഭവനങ്ങളിൽ വിശ്രമിക്കുന്നവരെയും വാർദ്ധക്യത്തിലായിരിക്കുന്നവരെയും കർത്താവ് കരുതണമേ. ഈ ഭൂപ്രദേശത്ത് ഭവനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവർ, ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ, വിവാഹിതരാകുവാൻ ആഗ്രഹിക്കുന്നവർ, കുടുംബജീവിതത്തിൽ സ്വസ്ഥത നഷ്ടപ്പെട്ടവർ എല്ലാവർക്കും കർത്താവിന്റെ ദിവ്യമായ സന്ദേശം ഉണ്ടാകണമേ. പഠിക്കുന്ന ഞങ്ങളുടെ മക്കളെ ദൈവം തമ്പുരാന്റെ കരുണയിൽ സൂക്ഷിക്കണമേ. എല്ലാ ദേവാലയങ്ങളിലും ശാന്തിയും സമാധാനവും വർദ്ധിപ്പിക്കണമേ. ദൈവമായ കർത്താവെ, ഞങ്ങളെ ഇന്ന് പകലന്തിയോളം എല്ലാ പ്രവർത്തനങ്ങളിലും അനുഗ്രഹിക്കണമേ. ഈ വചനം മൂലം ഞങ്ങൾക്ക് പുതിയ സാധ്യതകളെ കർത്താവ് തുറന്നു നൽകണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ ആശീർവദിക്കണമേ. നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും ഇടവിടാതെ കരയേറ്റുവാനായിട്ട് തന്നെ. ആമേൻ.
പരിശുദ്ധമോർപ്പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന റൂഹായുടെ സംബന്ധവും ആവാസവും ദൈവമേ, ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ ഇന്ന് വന്ന് സംബന്ധിച്ചിരിക്കുന്ന എന്റെ മക്കളെല്ലാവരോടും, ഇവരുടെ എല്ലാ പ്രാർത്ഥനകളോടും യാചനകളോടും, ഞങ്ങൾ പ്രത്യേകമായി പേരോർത്ത് പ്രാർത്ഥിച്ചിരിക്കുന്ന എല്ലാ രോഗികളോടും, ഭവനങ്ങളിലും ആശുപത്രിയിലുമായി കഴിയുന്ന എല്ലാ രോഗികളോടും അവരുടെ സൗഖ്യത്തോടും ആശ്വാസത്തോടും എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കുമാറാകണമേ.
അമേൻ. അനുഗ്രഹീതമായ ശുശ്രൂഷയിൽ സംബന്ധിച്ച എല്ലാവരോടുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. പ്രത്യേകിച്ച് നേതൃത്വം കൊടുക്കുന്ന ഭദ്രാ സമത്ര പോലത്തെ അതുപോലെ തന്നെ വളരെ ശ്രേഷ്ഠമായ ഒരു ചിന്ത പകർന്ന് നമ്മളെ ധന്യമാക്കി തീർന്ന തീർത്ത അഭിയന്യ സെവറ സിരിമനസ് സാന്നിധ്യം കൊണ്ട് നടക്കുന്ന പ്രിയപ്പെട്ട ജോണച്ചൻ ഐസക്കച്ചൻ എല്ലാ വൈദികരോടുള്ള സ്നേഹം അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ അരമനയിൽ സംബന്ധിക്കുന്ന വിശ്വാസികളോട് വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഇതിൽ സംബന്ധിക്കുന്ന എല്ലാവരോടും നന്ദി അറിയിക്കുകയും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ബൈബിൾ വായിച്ച പ്രീതി, അതുപോലെ തന്നെ സെക്രട്ടറി ആയിരിക്കുന്ന രാജൻ, നർസ് അഡ്മിനിസ്ട്രേറ്റീവ് ചുമതലയുള്ള മനോജ്, അല്പമേ അധികമായ ഇതുമായി ബന്ധപ്പെടുകയും സഹായിക്കുകയും ചെയ്യുന്ന എല്ലാവരോടും നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുന്നു. അനുഗ്രഹീതമായ ഒരു പെന്തക്കോസ്തയുടെ പെരുന്നാൾ എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നടത്തുന്നു. ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ.